കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ രാത്രികളിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച പോലെ പ്രവചന സംഭവങ്ങളെക്കുറിച്ച്, നിവൃത്തികളെക്കുറിച്ച് തിരുവചനത്തിലൂടെ നാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ യഹൂദൻ്റെ ചെതറിപ്പോക്കും അവൻ്റെ മടങ്ങിവരവനെക്കുറിച്ചും നമ്മൾ ഓർക്കുകയുണ്ടായി. എന്നാൽ ചില പ്രിയപ്പെട്ടവരനോട് അവർ മടങ്ങി വന്ന പ്രോസസ്സ് കൂടെ ഒന്ന് എടുക്കണം എന്ന് പറയുകയുണ്ടായി. ഞാനത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. ഒരു വിശദീകരണം, വളരെ വിശദീകരണം അതിനാവശ്യമായതുകൊണ്ട് ഞാനത് ഏതാനും വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ അത് അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എങ്കിലും പലരുടെയും ജിജ്ഞാസയ്ക്ക് അറുതി വരുത്തുവാൻ ഞാൻ ആ വിഷയം കൂടെ വേഗമെന്നെടുത്തുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഉദ്ദേശ വിഷയത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളാം. എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിള് അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. കഴിഞ്ഞ രാത്രി ഞാനത് ഓർപ്പിച്ചു, ഇതുപോലെ അത്ഭുതകരമായൊരു ഗ്രന്ഥം ലോകത്തിലില്ലേ. ഇതിൻ്റെ അത്ഭുത മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം സ്വർഗത്തിലിത് സ്ഥിരമാക്കിയെന്നുള്ളതും ഇതിൻ്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളിച്ചെയ്തത് നിവർത്തിക്കപ്പെടുന്ന കാണുമ്പോൾ നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ പിടയുവാനായിട്ട് ഇടയാകുകയാണ്. ഇന്ന് രാത്രിയിലും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ യഹൂദനെ കുറിച്ചാണ് ഓർത്തുകൊണ്ടിരുന്നത്. യഹൂദനെ കുറിച്ച് എന്തിന് ഓർക്കുന്നുവെന്നൊരു പക്ഷെങ്കിൽ സംശയമുള്ള ചിലരുണ്ടായേക്കാം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചു, അവരൊരു പ്രത്യേക ജനമാണ്. മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ദൈവം അവരെ പ്രത്യേക തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശത്തോടെ ദൈവം അവരെ തിരഞ്ഞെടുത്തെന്ന് മാത്രമല്ല, ബൈബിളിൽ മൂന്ന് ആവർത്തി അവരടയാളമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28:46 വാക്യത്തിൽ അവരൊരു രാഷ്ട്രമായി മാറുന്നതിന് മുമ്പ് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മോശം മുമ്പ് കൂട്ടി രേഖപ്പെടുത്തിയിട്ട് അവർക്ക് സംഭവിക്കുന്നത് അത്ഭുതവും അടയാളവുമായിരിക്കും. വേണമെങ്കിൽ ഒന്ന് ഒരു മിനിറ്റ് നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം 28 28 നമ്മൾ ഓർക്കണം, യഹൂദൻ ഒരു രാഷ്ട്രമായി മാറിയിട്ടില്ലേ. അവനെ ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് മോശം നടത്തിക്കൊണ്ടു പോവുകയാണ്. ആ കനാനിൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ മോശ ആത്മാവിനാൽ രേഖപ്പെടുത്തുകയാണ്. രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ 46 വാക്യത്തിൽ അവ ഒരടയാളവും അത്ഭുതവുമായിരിക്കും. ഇറ്റ് ഷാൽ ബി എ സൈൻ ആൻഡ് എ വണ്ടർ. അവർക്ക് സംഭവിക്കുന്നത് ദൈവിക കരത്തിൻ്റെ ഒരു അടയാളമാണ്. അവർക്ക് സംഭവിക്കുന്നത് മനുഷ്യവർഗത്തിന് ഒരടയാളമാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ജെറമ്യാവിൻ്റെ 12 നിന്ന് ഓർപ്പിക്കുകയുണ്ടായി, ദൈവം മുമ്പുകൂട്ടി പ്രവാചകന്മാരിലൂടെ അരളി ചെയ്ത വാക്കുകൾ നിവർത്തിക്കുവാൻ ദൈവം ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമോട് പറഞ്ഞ വാക്ക് നമ്മൾ ഓർത്തു, ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം ഇറ്റ്. എൻ്റെ വചനങ്ങളെ നിവർത്തിക്കുവാൻ ഞാൻ ജാഗരിച്ചുകൊണ്ട്, ഐ ആം വാച്ചിങ് ഓവർ ഇറ്റ്, ഞാൻ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മോടും കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ ഓർത്തു, നമ്മളോടും പറഞ്ഞു വാച്ച് ആൻഡ് പ്രേ, നമ്മളും ജാഗരിച്ചുകൊണ്ട് ശ്രദ്ധിപ്പാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ ഇവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് ചരിത്രം നമുക്ക് വാസ്തവത്തിൽ അത് നൂർത്തു കാണിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവിക പ്രവർത്തനമാണ്, ദൈവത്തിൻ്റെ കരമാണ്, ഇത് അത്ഭുതകരമായ കരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്ക്, പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഈ അധ്യായത്തിൽ നിന്ന് അനേക കാര്യങ്ങളുണ്ടെങ്കിലും രണ്ട് കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കും. ഒന്നാമത്, ഇവരൊരു രാഷ്ട്രമായി തീരുന്നതിന് മുമ്പ് ഇവരെക്കുറിച്ച് പറഞ്ഞു, ഇവരൊരു ഒരു രാജ്യത്തിന് അടിമയായി മാറും, പിന്നെയും മടങ്ങി വന്നിട്ട് ഇവർ ലോകത്തിൽ ആകമാനം ചിതറിക്കപ്പെടും. രണ്ട് പ്രാവശ്യം അവരുടെ സ്വന്തം രാജ്യം വിട്ടുപോകുന്ന് പറഞ്ഞു. അത് പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് 32 വാക്യത്തിൽ, നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യ ജാതിക്ക് അടിമയാകും. യു വിൽ ബി ഗിവൻ ടു അനദർ നേഷൻ. ഏകവചനത്തിലാണ്. ക്രിസ്തുവിന് ഏകദേശം 600 വർഷം മുമ്പ് ഈ രാഷ്ട്രം ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ വന്നപ്പോൾ ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പ്രവാസികളായി പോയി. ആക്ഷരികമായി അത് സംഭവിച്ചു. അവർ മടങ്ങി വന്നു, വീണ്ടും അവരുടെ രാജ്യം കെട്ടിപ്പടുത്തി. നമുക്കതെല്ലാം തിരുവചന ചരിത്രത്തിലൂടെ അറിയാം. എന്നാൽ വീണ്ടും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു, ഇനിയും ഞാൻ നിന്നെ ചിതറിക്കുന്നത് ഒരു സ്ഥലത്തിലോട്ടല്ല, ലോകത്തിലാകമാനം നിന്നെ ചിതറിക്കും. 64 വാക്യം നോക്കി, യഹോവ തന്നെ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവജാതികളുടെയും ഇടയിൽ ചിതറിക്കും. ഞാൻ നിന്നെ ലോകത്തിൽ ആകമാനം ചിതറിക്കും. നമ്മൾ അതിൻ്റെ 32 വാക്യത്തിൽ വായിച്ചു, നിന്നെ ഞാൻ ഒരു അന്യജാതിക്ക് കൊടുക്കും. ഐ വിൽ ഗിവ് ഇറ്റ് യു ടു അനദർ നേഷൻ. ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ബാബിലോൺ പ്രവാസത്തിൽ അത് സംഭവിക്കുമ്പോൾ നോക്കുക, ഇവിടെ 64 വാക്യം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് അത് സംഭവിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ലൂക്കോസ് 21:21-24 വാക്യത്തിൽ അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. മോശയും അത് പറഞ്ഞിരുന്നു. കർത്താവ് അത് പറഞ്ഞ് 40 വർഷം കൂടെ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് 40 വർഷം കഴിഞ്ഞത്? 40 വചനത്തിൽ ഇറ്റ്സ് എ ടൈം ഓഫ് പ്രൊബേഷൻ, ടെസ്റ്റിംഗിന്റെ ഒരു കാലഘട്ടമാണ്. ഞാനതിലേക്ക് കിടക്കുന്നില്ലേ, 40 നീണ്ട പട്ടികകൾ വചനത്തിലുണ്ട്. 40 വർഷം കൂടെ അവർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തു. മാനസാന്തരപ്പെട്ടില്ല. ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവരെ ചിതറിച്ചത് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കേരളം അതിന് സാക്ഷ്യം പറയുന്നു. ഒരു മാപ്പ് എടുത്തു വെച്ച് നോക്കിയാൽ ലോകത്തിൻ്റെ ഒരറ്റമാണ് കേരളം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൊടുങ്ങല്ലൂരും നമ്മുടെ കൊച്ചിയിലും മാളയിലും ഒക്കെ പറവൂരിലും മറ്റും ഇവർ പാർത്ത് അവരുടെ സിനഗോഗുകളൊക്കെ പണിതപ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നു, അവർ നമ്മുടെ രാജ്യത്ത് വന്നു. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരുന്നു, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും നിങ്ങളെ സകല ജാതികളിലേക്കും നിങ്ങളെ ബദ്ധരായി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവരെ ലോകത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ലോകത്തിൽ ആകമാനം അവരെ ചിതറിച്ചു. അവർ കടന്നു പോകാത്ത നാടുകളില്ല, ദേശങ്ങളില്ലേ. നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു, ലോകത്തിൽ ആകമാനം ലോകത്തിന്റെ അറ്റത്തോളം അവർ ചിതറിക്കപ്പെട്ടു. കൊച്ചു കേരളത്തിലും അവർ കടന്നു വന്നു. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ മാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ കരുണാകരന്റെ സ്ഥലമാണ്. മാളയുടെ തെരുവിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചപ്പോൾ ആവേശം കൊണ്ടിട്ടുണ്ട്, മറ്റൊന്നും കൊണ്ടല്ലേ. ഞാൻ അല്പം മുമ്പ് അവരുടെ അവിടെ യഹൂദന്റെ അവരുടെ സെമിട്രി, അതായത് അവരുടെ ശവക്കോട്ട ഞാൻ പോയി കണ്ടു. യഹൂദ അക്ഷരങ്ങളിൽ എഴുതി വെച്ച ലിഖിതങ്ങൾ ഞാൻ കണ്ടു. അവിടെ യഹൂദന്റെ സിനഗോഗുണ്ട്. എന്നാൽ എന്നെ ആവേശം കൊള്ളിച്ചത് മാള എന്ന് പറയുന്ന വാക്ക് യഹൂദ പദമാണ്. മാ ഇല്ലാഹ, അഭയസ്ഥാനം എന്നുള്ള വാക്ക് ലോപിച്ച് അത് മാള എന്നായി. യഹൂദനെ ഉപദ്രവിക്കാതെ ഒരഭയമായി അവർക്ക് ആ സ്ഥലം തീർന്നപ്പോൾ അവർ ആ സ്ഥലത്തിന് വിളിച്ച പേരാണ് മാ ഇല്ലാഹ, മാള എന്ന പദമായി. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വചനത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവം അവരെ ചിതറിച്ചു. ലോകത്തിൽ അവർ ചിതറിക്കിടക്കുകയാണ്. 1-2 വർഷമല്ലേ, ഏകദേശം 2000 വർഷം. 70 തുടങ്ങി അവർ ലോകത്തിൽ ചിതറിക്കപ്പെട്ടപ്പോൾ, കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, ഹേട്രിയൻ രാജാവ് 134 കൽപ്പന മൂലം യഹൂദനെ ആ സ്ഥലത്ത് നിന്ന് പറിച്ചു കളയുക മാത്രമല്ല, മടങ്ങി വരുവാൻ അനുവാദമില്ലാതെ ജാതികളെ അവിടെ പാർപ്പിക്കുവാനും അദ്ദേഹം തുടങ്ങിയപ്പോൾ നമ്മൾ വചനത്തിൽ കണ്ടു, നിന്നെ അവിടെ നിന്ന് പറിച്ചിട്ട് ലോകത്തിൽ നിന്നെ ചിതറിക്കുമ്പോൾ അന്യജാതിക്കാർ നിന്റെ ദേശത്ത് വസിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ടു. ഇത് ദൈവത്തിന്റെ വചനമാണ്. കർത്താവ് പറഞ്ഞ പോലെ ഇതിന്റെ വള്ളിക്കും മുള്ളിക്കും വ്യത്യാസം വരില്ല. അവരെ അവിടെ അപ്രൂട്ട് ചെയ്തു. ഐ വിൽ അപ്രൂട്ട് യു, ഞാൻ നിന്നെ പറിച്ചു കളയും. പറിച്ചു കളഞ്ഞിട്ട് നിന്റെ രാജ്യത്ത് വസിക്കുന്ന ജാതികൾ, ജാതികളല്ല അവിടെ പാർത്തിരുന്നത്, ഹേറ്റ്യൻ രാജാവ് ജാതികളെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുമ്പോൾ യഹൂദൻ അവിടെ മടങ്ങി വരുന്നെങ്കിൽ അവനെ അവിടെ കൊല്ലും എന്നുള്ള റോമൻ കൽപ്പന അനുസരിച്ച് ഒരു യഹൂദനോട് വരുവാൻ നിവൃത്തിയില്ലാതെ ആ സംഭവം ചരിത്രം നമുക്ക് സാക്ഷ്യം പറയുന്നു. എന്നാൽ അവർ എങ്ങനെ മടങ്ങി വരും? അതാണ് വിഷയം. കഴിഞ്ഞ രാത്രി നമ്മൾ അത് ഓർക്കുകയുണ്ടായി. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ വായിച്ച പ്രധാനപ്പെട്ട വാക്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ജനമ്യാ പ്രവചനം 31 ജനമ്യാ പ്രവചനം 31 എടുക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സത്യം തുറന്നു പറയട്ടെ, ഈ പ്രവചന സത്യങ്ങളെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, പലപ്പോഴും അതിൻ്റെ ആശയം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുമ്പോൾ, ഞാൻ തുറന്നു വെച്ച വേദപുസ്തകം അതിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആ കരം ശക്തമായി വ്യക്തമായി ചരിത്രത്തെ നിയന്ത്രിക്കുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ, ആ ദൈവം എൻ്റെ ദൈവമാണ്, അവനെ ഞാൻ സേവിക്കുന്നതും അവൻ്റെ വചനം ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എത്രയോ ധന്യതയുള്ള നിമിഷങ്ങളാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജനമല്ലേ ലോകത്തുള്ള മനുഷ്യന്. ഭാവിയെ സംബന്ധിച്ചോ ഭാവിയെക്കുറിച്ചോ അവന് യാതൊരു പരിജ്ഞാനവുമില്ലേ. റോമലേഖനത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ച പോലെ ദുഷ്ടന്മാരിൽ ആരും ഇത് തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. ദുഷ്ടന്മാർ തിരിച്ചറിയില്ല. ലോകത്തിൽ സംഭവിക്കുന്നൊക്കെ അവിചാരിതമെന്ന് അവർ ഓർത്തേക്കാം. അല്ലല്ലേ, ലോകത്തിൽ ഒന്നും അവിചാരിതമായി നടക്കുന്നില്ലേ. അതുകൊണ്ടാണ് റോമ എബ്രഹലേന 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മോട് പറഞ്ഞത്, നാളുകൾ സമീപിക്കുന്നെന്ന് നിങ്ങൾ കാണും തോറും നിങ്ങൾക്കത് കാണുവാൻ കഴിയും. നാളുകൾ സമീപിക്കുന്നത് കാണും തോറും നിങ്ങളിത് അധികമാധികമായി ചെയ്യുവാനായിട്ട് എബ്രായർ 10:25 നമ്മോട് ആവശ്യപ്പെട്ടത് നമുക്കിത് തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം അവരെ ചിതറിച്ചു. അത് ചരിത്ര സംഭവമാണ്. എന്നാൽ ദൈവം അവരെ എങ്ങനെ മടക്കിക്കൊണ്ടുവരും? ലോകത്തിൽ അവർ ആഗോളം ചിതറിക്കിടക്കുകയാണ്. നമ്മൾ ആ ചിത്രത്തിലൂടെ കാണുകയുണ്ടായി. അവർ ചിതറിപ്പോയി. അവർ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ചിതറുക മാത്രമല്ലേ. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, ദൈവം അവരുടെ പിന്നാലെ ഒരു വാളൂരി. ഞാൻ നിങ്ങളെ ജാതികളുടെ മധ്യത്തിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും എന്ന് ദൈവം പറഞ്ഞു. വാളൂരി, അവർ പീഡിപ്പിക്കപ്പെട്ടു. അവരുടെ പീഡയുടെ ചരിത്രം വചനത്തിൽ പറഞ്ഞാൽ അത്ഭുതമാണ്. വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പീഡിപ്പിക്കപ്പെട്ടത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഹിറ്റ്ലറിന്റെ ചരിത്രം, ലോകത്തിൽ നടന്ന സംഭവങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. അവരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ജനം ലോകത്തിലല്ലേ. നമ്മൾ ചരിത്രം അപഗ്രഥിച്ചാൽ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. അവർ വാസ്തവത്തിൽ അനുഭവിച്ച പീഡയുടെ 10-ൽ 1 അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രങ്ങൾ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു. യഹൂദൻ അനുഭവിച്ച പീഡയുടെ 10-ൽ 1 അനുഭവിച്ച രാഷ്ട്രങ്ങൾ ഭൂമുഖത്ത് നിന്നില്ലാതായി, തുടച്ചു മാറ്റപ്പെട്ടു. അവൻ എന്തുകൊണ്ടാണ് വീണ്ടും നിൽക്കുന്നത്? മോശ ദൈവം വിളിക്കുമ്പോൾ മുൾപ്പടർ പെരിയുന്നുണ്ട്, പക്ഷെ അത് ചാമ്പലാകുന്നില്ലേ. വാസ്തവത്തിൽ അത് യഹൂദനാണ്. എരിയുന്ന മുൾപ്പടർപ്പ്, അഗ്നി ജ്വാലയിൽ നിൽക്കുന്ന മുൾപ്പടർപ്പ്, ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് എരിഞ്ഞമരുന്നില്ലേ. യഹൂദന്റെ ചരിത്രമാണ്. അവനെ വെടിവെയ്പ്പാൻ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ ഒരു ശേഷിപ്പ് മാത്രമാണ് ശേഷിക്കുന്നത്. അവരനുഭവിച്ച കിരാതമായ വീടുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ലേ. നിങ്ങളത് വായിച്ചാൽ, ചരിത്രം വായിച്ചാൽ ഒരു സത്യം ഞാൻ പറയാം, കരയാതെ ആ ഗ്രന്ഥങ്ങൾ അടയ്ക്കുവാൻ കഴിയില്ലേ. കരയാതെ ആ ഗ്രന്ഥങ്ങൾ അടയ്ക്കുവാൻ കഴിയില്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹിറ്റ്ലറിൻ്റെ ഗ്യാസ് ചേംബറിൽ, ഹിറ്റ്ലറിൻ്റെ കിരാതമായ ആ ഭയങ്കരമായ പീഡയുടെ മധ്യത്തിൽ മനുഷ്യൻ്റെ കൊഴുപ്പുകൾ എടുത്തു മാറ്റി അവർ മറ്റ് സോപ്പുകളും അതുപോലെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ, ആ അവരുടെ പല്ലുകളും മറ്റും സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് ഹിറ്റ്ലറിൻ്റെ പടയാളികൾ ഊരി മാറ്റിയപ്പോൾ ടൺകണക്കിന് സ്വർണങ്ങൾ മാറ്റുവാൻ സാധിച്ചു. എന്തുമാത്രം മനുഷ്യനെ കൊന്നൊടുക്കി. അതായത് ഹിറ്റ്ലറിന്റെ ഒരു ജനറൽ അഡോൾഫ് ഹൈക്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഏകദേശം 5,000 യഹൂദന്മാരെയാണ് യൂറോപ്പിൽ നിന്ന് എല്ലാ ദിവസവും കൊല്ലുവാൻ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. 5,000 യഹൂദനെ ഒരെണ്ണത്തെ പോലും കുറവില്ലാതെ കൃത്യമായി എത്തിച്ചു കൊടുത്തു അഡോൾഫ് ഹൈക്മാൻ. 2-ാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ പടയാളികളാൽ പിടിക്കപ്പെട്ടു. അഡോൾഫ് ഹൈക്മാനെ ഒരു ജയിലിൽ അടച്ചു. പക്ഷേ അഡോൾഫ് ഹൈക്മാൻ വേഷം മാറി, ഒരു ബ്രിട്ടീഷ് പോലീസുകാരന്റെ വേഷത്തിൽ അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ട് അദ്ദേഹം ജർമ്മനിയുടെ വനാന്തരത്തിൽ മരം വെട്ടുകാരനായി 3 വർഷം ജീവിച്ചിട്ട് അവിടെ നിന്ന് യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് സമ്പാദിച്ച പണങ്ങളുമായി അദ്ദേഹം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കടന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാവമൊക്കെ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് മാറ്റി വേറെ ഒരു മനുഷ്യനായി ആ പണവും കൊണ്ട് തൻ്റെ ഭാര്യ വെറോണിക്കയും മക്കളെയും കൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ പോയി അദ്ദേഹം ആളുമാറി താമസിച്ചു. നാളുകൾ കടന്നുപോയി. യഹൂദൻ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ചാരവൃത്തി അഡോൾഫ് ഹൈക്മാന്റെ ചാരവൃത്തിയായിരുന്നു. അവർ അവിടെ ലാറ്റിൻ അമേരിക്കയിൽ അവരുടെ മോസാദി ചാരന്മാർ കടന്നു എന്ന് അഡോൾഫ് ഹൈക്മാനെ പിടിച്ചുകൊണ്ട് അവനെ കെട്ടിക്കൊണ്ട് അവർ വീണ്ടും അവരുടെ സ്വതന്ത്രമായ രാഷ്ട്രത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് കാണുവാൻ ലോകത്തിൽ നിന്ന് 600 പത്രപ്രതിനിധികൾ ആ വിചാരണ ശ്രദ്ധിച്ചപ്പോൾ ലോകം മുഴുവൻ അത് കാണുവാനായിട്ട് അവർ അനുവദിച്ചപ്പോൾ ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന്റെ ശരീരം ചാരമാക്കി അവർ മെഡിറ്ററേനിയൻ കടലിൽ വിതറി. ഇത് അവർക്ക് സംഭവിക്കുന്നത് അടയാളം മാത്രമല്ല, അത്ഭുതം കൂടെ ആയിരിക്കും. ആവർത്തനം 28:46 ദൈവം അടയാളമെന്ന് മാത്രമല്ല, അവർ ചെയ്യുന്നത് അത്ഭുതം കൂടെ ആയിരിക്കും. ഞാൻ ആ പട്ടികയിലേക്ക് കടക്കുന്നില്ലേ. എന്നാൽ 2-ാം നവമാസത്തിന് ശേഷം യൂറോപ്പിൽ 9 മില്യൺ അതായത് 90 ലക്ഷം യഹൂദന്മാരുള്ളതിൽ 3 മില്യൺ മാത്രമാണ് ശേഷിച്ചത്. 30 ലക്ഷം 60 ലാക്സിനെ 60 ലക്ഷത്തെ 6 മില്യനെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ധനാഢ്യന്മാരായ സമ്പന്നന്മാരായ വിദ്യാസമ്പന്നന്മാരായ ഏകദേശം 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ശേഷിച്ചത് 30 ലക്ഷമാണ്, 3 മില്യനാണ്. ഇവരെ ലോകത്തിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തി ഞാൻ പറയട്ടെ. ജെറമ്യാ പ്രവചനം 31-ാം അധ്യായം അവിടെ അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാനം, 6-ാം വാക്യം കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, എന്നാൽ അതോട് ചേർത്താണ് 7-ാം വാക്യം കൂടെ, രണ്ടും കൂടെ ഒന്ന് വായിക്കാം. എഴുന്നേൽപ്പീൻ, നാം സിയോനിലേക്ക് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോകാം എന്ന് കാവൽക്കാർ ഇബ്രാഹിമിലെ നാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. 1-ാം ലോകമായുദ്ധകാലത്ത് സിയോണിസ്റ്റ് ആളുകൾ ലോകത്തിൽ വിളിച്ചു പറഞ്ഞു സിയോനിലേക്ക് മടങ്ങിപ്പോകാം. തിയോഡോർ ഹെർസലും മറ്റും യഹൂദന്റെ മധ്യത്തിൽ അവന്റെ രാജ്യത്തെ കുറിച്ച് ആവേശം ഉൾക്കൊള്ളിച്ചപ്പോൾ, അവന്റെ സ്വന്തം രാജ്യത്തെ കുറിച്ച് അവന്റെ ഹൃദയത്തിൽ ആവേശം കൊണ്ടപ്പോൾ, 1-ാം ലോകമായുദ്ധം കഴിഞ്ഞു, 2-ാം ലോകമായുദ്ധത്തിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ ആ 7-ാം വാക്യത്തിന്റെ അവസാനം, യഹോവ ഇസ്രായേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവീൻ. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എടുത്ത് ജെറമ്യാവ് തന്നെ 3:14 അവിടെ കുറച്ചുകൂടെ വ്യക്തമാണ്. 3:14 ശേഷിക്കുന്ന ജനത്തെ കുറിച്ച് എന്ന് പറയുന്നു. അതിന്റെ 14-ൽ ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഇത് വചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഇറ്റ് ഈസ് ഗാഡ്സ് വേർഡ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആരെയാണ് ദൈവം കൊണ്ടുവന്നത്? നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുപോകും. 2-ാം ലോകമുഖത്തിന് ശേഷം ശേഷിച്ചിരിക്കുന്നവർ, അവരുടെ കുലത്തിൽ ശേഷിച്ചിരിക്കുന്നവർ, ഇവിടെ വായിക്കുന്നു, നിങ്ങളുടെ പട്ടണങ്ങളിൽ 2 പേരെ ശേഷിക്കുന്ന ഒരുവനെ വീണ്ടും ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് സിയോനിലേക്ക് മടക്കി കൊണ്ടുവരും. നമ്മള് 2-ാം അധ്യായത്തിന് 35-ലും വായിച്ചു, ശേഷിച്ചിരിക്കുന്നവരെ, ശേഷിച്ചിരിക്കുന്നവരോട്. കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തു, ദൈവം കരുണ കാണിക്കുകയാണ്, ദൈവം കൃപ കാണിക്കുകയാണ്, ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നുകയാണ്. അവരുടെ പിതാക്കന്മാർ ഫറവോന്റെ ചാട്ടമാരന്റെ അടി ഏറ്റപ്പോൾ അവർ നിലവിളിച്ചു, അവർ കരഞ്ഞത് സ്വർഗത്തിൽ നിന്ന് ദൈവം കേട്ടു, കേട്ടു, കണ്ടു, കണ്ടു. അവൻ പ്രവർത്തിപ്പാൻ തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞു, അവന്റെ പിൻതലമുറകൾ അടികളേറ്റ് പീഡിപ്പിക്കപ്പെട്ട് അവർ വാസ്തവത്തിൽ ശിക്ഷിക്കപ്പെട്ട് അവരുടെ പാപത്തിന്റെ ഭയങ്കരമായ ശിക്ഷകൾ അനുഭവിച്ച് കൊല്ലപ്പെട്ട് അല്പം മാത്രം ശേഷിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളിൽ 2 പേരിൽ ഒരുവനെയും നിങ്ങളുടെ പട്ടണങ്ങളിൽ ശേഷിക്കുന്നവനെയും ഞാൻ എടുത്തുകൊണ്ട് സിയോനിലേക്ക് മടങ്ങി വരും. അവർ പോകുവാൻ മടിച്ചു. രസകരമായ ഒരു വാക്യമുണ്ട്, അത് എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിലാണ്. വളരെ രസകരമായൊരു വാക്യമാണ്, എന്നാൽ അത് ആശയ സമ്പുഷ്ടമുള്ളതാണ്. ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, എന്നാൽ എന്നോട് അത് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ 25 തൊട്ടുള്ള വാക്യത്തിൽ യഹൂദനെ എങ്ങനെ മടക്കി കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവിടെ കാണുന്നുണ്ട്. അവിടെ വായിക്കുന്നു, നിഹതനും ദുഷ്ടനുമായ ഇസ്രായേലിൻ്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിൻ്റെ കാലത്ത് നിന്റെ വാൾ വന്നിരിക്കുന്നു. അടുത്ത വാക്യം, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കുകയില്ല, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളും അതില്ലാതിരിക്കും, അവന് ഞാനത് കൊടുക്കും. ദൈവം അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ പുത്രൻ മടങ്ങി വരുന്നതിനെ സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? അതിൻ്റെ അവകാശമുള്ളവൻ വരുവോളും, until he comes whose right it is and I will give to him. ആരാണ് ഇതിൻ്റെ അവകാശി? ഈ ലോകത്തെ ഭരിക്കുവാൻ അവകാശിയായിട്ട് പിറന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കേണ്ട ഒരു ആൺകുട്ടിക്ക് അവൾ ജന്മം കൊടുത്തു എന്ന് വെളിപ്പാട് 12-ൽ വായിക്കുന്നു. നോക്കുക, അതിൻ്റെ അവകാശമുള്ളവൻ, ഈ ഭൂമിയുടെ അവകാശമുള്ളവൻ വരണം. അവൻ 1-ാമത് വന്നു, അവനെ വേണ്ട എന്ന് പറഞ്ഞു, അവനെ ക്രൂശിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, സ്വർഗ്ഗാരോഹണം ചെയ്തു. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം, പിതാവ് അവനോട് പറയുകയാണ്, നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകുവോളം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് പുത്രനെ ദൈവം ആരോഹണം ചെയ്തപ്പോൾ ദൈവം പറയുകയാണ്, ഐ വിൽ ഓവർ ടേൺ until he comes whose right it is, and I will give to him. I will overturn this world 3 times. Why not 4 times? 3 times. മൂന്ന് പ്രാവശ്യം ഞാൻ ഉന്മൂലനാശം ചെയ്യും. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 2 പ്രാവശ്യം ഉന്മൂലനാശം വരുത്തിയപ്പോൾ, ലോകം 2 പ്രാവശ്യം തകിടം മറിഞ്ഞപ്പോൾ യഹൂദന്റെ മാതൃരാജ്യം ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയുക, ഒന്നാം ലോകമായുധം അന്ത്യകാലത്തിന്റെ ആരംഭം കുറിച്ച സംഭവമാണ്. യേശുക്രിസ്തുവിന്റെ വാക്കിലൂടെ എനിക്ക് തെളിയിപ്പാൻ കഴിയും. വചനത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗമുണ്ട്, ഞാൻ ഇതുകൂടെ പറഞ്ഞ് വിടാതെ നിവൃത്തിയില്ലേ. എന്നാൽ അത് വാസ്തവത്തിൽ അത് മാത്രം എടുത്താൽ ഈ രാത്രി എൻ്റെ സമയം മുഴുവൻ തീർന്നു പോകും. പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് എടുക്കണം. കാരണം അതൊരു ചെറിയ പഠനമാണ്. എനിക്ക് തോന്നുന്നു പ്രവചന പഠനത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വേദഭാഗവുമാണ്. ഞാൻ ആ വേദഭാഗം പറയുന്നത് ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ വന്ന് 3-ാം വാക്യത്തിൻ്റെ അവസാനം, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത്? താഴോട്ട് വായിച്ചു വരുമ്പോൾ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഇത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ലേ. യേശുക്രിസ്തുവിനോട് ചോദിച്ചു, അന്ത്യത്തിൻ്റെ ലക്ഷണം എന്താണ്? ലോകാവസാനം എപ്പോഴാണ്? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, അത് അവസാനമല്ലേ. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ചരിത്രം പഠിച്ചാൽ 6000 വർഷത്തിൻ്റെ ചരിത്രത്തിൽ 268 വർഷം ഒഴിച്ച് എല്ലാ വർഷങ്ങളിലും ലോകത്തിലെവിടെയെങ്കിലും അവൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. അവൻ്റെ ചരിത്രം ചോരയുടെ ചരിത്രമാണ്. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഏത് ചരിത്ര ഗ്രന്ഥമെടുത്താലും അത് യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. റോമലേഖനത്തിൽ വായിക്കുന്നു, 2-ാം അധ്യായത്തിൽ, അവരുടെ കാലുകൾ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, സമാധാന മാർഗം അവർക്കറിയില്ലേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മനുഷ്യൻ 268 വർഷം ഒഴിച്ച് ഒരിക്കൽ പോലും സമാധാനമായി ജീവിച്ചിട്ടില്ലേ. 268 വർഷങ്ങളെ യുദ്ധം ചെയ്യാതെ ജീവിച്ചിട്ടുള്ളൂ എന്ന് പണ്ഡിതന്മാർ കണക്കാക്കിയിരിക്കുന്നു. ഒരു സമയത്ത് തന്നെ അനേക സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നു. കർത്താവിനത് അറിയാം, നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, അത് അവസാനമല്ലേ. എന്നാൽ പിന്നെ ഏതാണ് അവസാനം? അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യം ഇത് പറഞ്ഞിട്ട് ഉടനെ കർത്താവ് ഒരു യുദ്ധത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജാതി ജാതിയോടും രാജ്യൻ രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. This is the beginning of birth pain. കർത്താവ് പറഞ്ഞ സീക്വൻസ് ഒന്ന് നോക്കിയേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, അത് അവസാനമല്ലേ. എന്നാൽ ഞാനൊരു സംഭവം പറയുകയാണ്, ഈ സംഭവം തുടങ്ങുമ്പോൾ ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. അവസാനം 14-ാം വാക്യത്തിന്റെ അവസാനം വരുമ്പോൾ, അപ്പോൾ അവസാനം വരും. എന്റെ കേൾവിക്കാരോട് ഈ വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് അപഗ്രഹിപ്പാൻ ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിൽ പറഞ്ഞ പോലെ അല്ല ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളില് ഇങ്ങനെയാണ്, എ നേഷൻ വിൽ റൈസ് അഗെയിൻസ്റ്റ് അനദർ നേഷൻ ആൻഡ് കിങ്ഡം അഗെയിൻസ്റ്റ് കിങ്ഡം. ദേർ ഷാൽ ബി ഫാമിൻ, പെസ്റ്റിലൻസ് ആൻഡ് എർത്ത്ക്വേക്സ് ഇൻ ഡൈവേഴ്സ് പ്ലേസസ് ആൻഡ് ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ബർത്ത് പെയിൻ. ഇത് പ്രസവവേദനയുടെ ആരംഭമാണ്. ഒരു സ്ത്രീക്ക് പ്രസവിപ്പാൻ നോവ് കിട്ടിയാൽ അവൾ പ്രസവിച്ചെങ്കിലേ അത് അവസാനിക്കുള്ളൂ. മാത്രമല്ല, അവളുടെ പ്രസവത്തോട് അടുക്കുമ്പോൾ അവളുടെ നോവ് വളരെ വർദ്ധിക്കും, കലശലായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവപുത്രനാണ് പറഞ്ഞത്, ദേർ ഷാൽ ബി എർത്ത്ക്വേക്സ് ഇൻ ഡൈവേഴ്സ് പ്ലേസസ്. ഞാൻ പറയട്ടെ, എനിക്ക് തെളിയിച്ചേരാൻ കഴിയും, 10 വർഷത്തിനുള്ളിൽ 51 ഭൂകമ്പവും അടുത്ത 10 വർഷത്തിനുള്ളിൽ 81 ഭൂകമ്പവും സംഭവിച്ച ലോകത്തിൽ 1990 90കൾക്ക് ശേഷം വർഷത്തിൽ 100 ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുനാമിയോടുള്ള ബന്ധത്തിൽ നമ്മൾക്കറിയാൻ സാധിച്ചൊരു കാര്യം, ഒരു ആഴ്ചയ്ക്കുള്ളിൽ 95 ഭൂകമ്പങ്ങൾ ഉണ്ടായി. അവസാനിക്കല്ല, ദൈവപുത്രൻ പറഞ്ഞ സംഭവങ്ങളുടെ ആരംഭം കുറിച്ചിട്ട് അതിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ അതിൻ്റെ ഇന്റൻസിറ്റി വർദ്ധിക്കും. ലോകം കിടുകിട വിറയ്ക്കുന്ന ദിവസം അടുത്തു കഴിഞ്ഞു. ഒന്നുകിൽ ഈ വേദപുസ്തകം തെറ്റാണ്, അല്ലെങ്കിൽ ഇത് സത്യമാണ്. ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമാണെങ്കിൽ ലോകം ഇനിയുള്ള ദിവസങ്ങൾ സമാധാനമെന്ന് പറയുന്നത് കാണുവാനായിട്ട് ശ്രമിക്കേണ്ട. ഞാൻ അത് സ്റ്റാറ്റിക്സ് വെച്ച്, കണക്കുകൾ വെച്ച് ഞാനത് കൃത്യമായിട്ട് തെളിയിച്ചു തരാം. ലോകം ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും കൊടുമ്പിരികളും വർദ്ധിക്കാൻ പോവുകയാണ്. കാരണം ഇത് ദൈവപുത്രന്റെ വാക്കുകളാണ്, അവൻ്റെ വാക്കുകളുടെ പ്രാധാന്യത കൊണ്ട്. ഞാനതിൻ്റെ സ്റ്റാറ്റിക്സുകൾ ലോകത്തിൽ നിന്ന് കഴിയുന്നതും ശേഖരിക്കുവാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി, ഇതിവിടം കൊണ്ട് അവസാനിക്കൽ. എൻ്റെ കയ്യിൽ പത്രക്കട്ടിങ്ങുകളും ഒക്കെ ഉണ്ട്. ഞാനിതൊക്കെ ഒന്ന് വായിച്ചു പറഞ്ഞാൽ സമയം വർദ്ധിക്കും. എങ്കിലും ഞാൻ പറയട്ടെ, മലയാള മനോരമയിൽ വന്ന കട്ടിങ്ങാണ്. ലോകത്തിൽ അബുദാബിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ലോകത്തിലെ 48 ഏഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. യുഎന്റെ നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് നടക്കുക. പ്രശ്നം എന്താണെന്നറിയാമോ? പ്രശ്നം മറ്റൊന്നുമല്ലേ, ലോകത്തിലെ കൃഷിഭൂമിയിൽ 40% മരുഭൂമിയാകുന്നു. മരുഭൂമീകരണം ലോകത്തിൽ 16% കൃഷിഭൂമി കാർഷികോൽപാദനം അല്ലാതെ മാറുന്നു. എന്താണ് ഇതിന് പരിഹാരം? കാലാവസ്ഥ വ്യത്യാസപ്പെടുന്നു, ലോകത്തിൽ മരുഭൂമി വർദ്ധിക്കുന്നു, ജനപ്പെരുപ്പം പൊട്ടിപ്പുറപ്പെടുന്നു. ഞാന് ആ കണക്ക് മാത്രം വേണേ ഒന്ന് പറയാം. യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ്, ക്ഷാമം വർദ്ധിക്കും. അത് പ്രസവത്തോടടുക്കുമ്പോൾ, തൻ്റെ വരവിനോടടുക്കുമ്പോൾ അത് അത്യന്തികമായി വർദ്ധിക്കും. ഞാനിത് പറയുമ്പോൾ കൃത്യമായൊരു കണക്കാ പറയുന്നത്. അതുകൊണ്ട് തിരുവല്ലായിലുള്ളവർ വിദ്യാസമ്പന്നന്മാരാണ്, ചിന്തിപ്പാൻ കഴിവുള്ള സമൂഹമാണ്. എന്നെ പ്രിയപ്പെട്ടവരൊന്ന് കേട്ടോണം, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ലോകത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ലോകത്തിലെ ജനസംഖ്യ 25 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ, 250 മില്യൺ. യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് വീണ്ടും 1650 വർഷം കൂടെ കഴിഞ്ഞു. AD 1650 25 കോടി 50 കോടിയായി മാറി. എന്ന് പറഞ്ഞാൽ എത്ര വർഷമെടുത്തു? ആദം മുതൽ ക്രിസ്തു വരെ 4000 വർഷമാണ്. 5650 വർഷമെടുത്തു ലോക ജനസംഖ്യ 50 കോടിയാകുവാൻ. തീർന്നില്ലേ? പിന്നെയും ഒരു 200 വർഷം കഴിഞ്ഞു, 1850. AD 1850 മനുഷ്യൻ ഈ ഭൂമിയിൽ 100 കോടിയായി വർദ്ധിച്ചത്. എന്ന് പറഞ്ഞാൽ 5850 വർഷമെടുത്തു ആദം ഔവമാർ അവർ വർദ്ധിച്ച് 100 കോടിയായി മാറുവാൻ. ഇനിയുള്ള കണക്ക് ശ്രദ്ധിച്ചോണം. 5850 വർഷമെടുത്തു ലോക ജനസംഖ്യ 100 കോടിയാകുവാൻ. ഇനിയുള്ള കണക്കുകൾ ശ്രദ്ധിച്ചോണം. ഈ 100 കോടി അങ്ങോട്ട് പെച്ചു പെരുകിയപ്പോൾ പിന്നെ 80 വർഷമേ എടുത്തുള്ളൂ ഒരു 100 കോടിയുടെ ആഡ് ചെയ്യുവാൻ. യെസ്, 1930 ലോക ജനസംഖ്യ 200 കോടിയായി. 200 കോടി പെറ്റു പെരുകിയപ്പോൾ പിന്നെ 30 വർഷമേ എടുത്തുള്ളൂ വേറെ ഒരു 100 കോടി കൂടെ ചേരുവാൻ. 1960 ലോക ജനസംഖ്യ 300 കോടിയായി. പിന്നീട് 20 വർഷമേ എടുത്തുള്ളൂ ഒരു 100 കോടിയുടെ ആഡ് ചെയ്യുവാൻ. 1980 ലോക ജനസംഖ്യ 400 കോടിയായി. പിന്നീട് ശ്രദ്ധിച്ചാൽ അടുത്ത 20 വർഷം കഴിഞ്ഞപ്പോൾ ലോക ജനസംഖ്യ 2000 700 കോടിയായി. ഇന്ന് 700 കോടി ഒരു മാസം 1 കോടി ജനങ്ങളെ കൂടെ ലോകത്തിൽ ആഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വർഷം കുറഞ്ഞത് 10 കോടി ജനങ്ങളെയും ലോകത്തിൽ ആഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ ലോക ജനസംഖ്യ വീണ്ടും 100 കോടിയായി ഉയരുന്നു. ശ്രദ്ധിച്ചോ, ഒരു മാസം 1 കോടി ജനം ഈ ലോകത്തിൽ വർദ്ധിക്കുമ്പോൾ, ഒരു വർഷം കൊണ്ട് കുറഞ്ഞത് 10 കോടി ജനങ്ങളെങ്കിലും വർദ്ധിക്കുമ്പോൾ, മനുഷ്യന്റെ ആധുനിക മരുന്നുകളും ആധുനിക ജീവിത രീതികൾ കൊണ്ടും അവന്റെ മരണസംഖ്യ കുറഞ്ഞപ്പോൾ ലോകത്തിന്റെ ജനസംഖ്യ പെറ്റു വരികയാണ്. ഇത് മാത്രമല്ലേ, നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കൃഷിഭൂമി വരണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, ലോകത്തിൽ മനുഷ്യന് ഫ്യൂവൽ വേണം, വിറകുകൾ വേണം, അവൻ്റെ ഭക്ഷണം പാചകം ചെയ്യുവാൻ വിറകുകൾ വേണം. നിങ്ങൾക്കറിയാമോ, 1,00,000 ഏക്കർ വനങ്ങൾ മനുഷ്യൻ വെട്ടിത്തെളിക്കുന്നു. 1 മാസം, 1 വർഷമല്ല, 1 മാസം 1,00,000 ഏക്കർ വനങ്ങൾ വെട്ടിത്തെളിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നോ മനുഷ്യനിങ്ങനെ മുന്നോട്ട് പോകുമെന്ന്? പോകില്ലേ. 2050 ആകുമ്പോൾ കണക്കാക്കപ്പെടുന്നത് നമ്മള് ക്രൗഡഡായ ഒരു ബസ്സിൽ പിടിച്ചു നിൽക്കുന്ന പോലെ ലോകം ജനസംഖ്യ കൊണ്ട് നിറയാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് സ്റ്റാറ്റിക്സ് ആണ്. ഒരു സത്യത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. ഈ പത്ര കട്ടിങ്ങുകളും സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നു. അന്ത്യകാലം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു ക്ഷാമം വർദ്ധിക്കും. ഞാൻ ആ കണക്കുകളെടുത്ത് പറയുന്നില്ല. UN പറയുന്നു 2010 ആകുമ്പോൾ മനുഷ്യന്റെ മരണസംഖ്യ ഇരട്ടിയാകും, പട്ടിണി കൊണ്ട്. 2025 ആകുമ്പോൾ UN പ്രഖ്യാപിച്ചിരിക്കുന്നു 1 മാസം 10,00,000 കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കും. ദൈവത്തിന്റെ പുത്രൻ ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിച്ചു. ക്ഷാമം, പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കുക, ഈ വിധത്തിൽ ലോകം ഇങ്ങനെ ഒരു വൈഷമ്യത്തിലേക്ക് നീങ്ങുന്നത് വേദപുസ്തക പ്രവചനങ്ങളും ഈ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ലോകം കാണിക്കുന്ന സ്റ്റാറ്റിക്സും മാത്രം എടുത്താൽ ഈ ഭൂമി മുന്നോട്ട് പോകില്ലേ? ഈ തലമുറയിൽ ചിലത് സംഭവിച്ചെങ്കിലേ കഴിയുള്ളൂ. മാൻ കനോട്ട് എക്സിസ്റ്റ് ലൈക്ക് ദിസ് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്. ദേർ വോണ്ട് ബി ലാൻഡ്, ദേർ വോണ്ട് ബി ഫുഡ്. മനുഷ്യന് ഭക്ഷണമോ സ്ഥലമോ ഇല്ലാതാകാൻ പോവുകയാണ്. 5,850 വർഷം എടുത്തു 100 കോടിയായി മാറുവാൻ. ആ മനുഷ്യൻ പെറ്റുപെരുകയും 700 കോടി കവിഞ്ഞിട്ട് 1 കോടി ജനത്തെ കൂടെ ഓരോ മാസവും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എൻ്റെ വിഷയം നോക്കുക, ഇവിടെ ദൈവപുത്രൻ പറഞ്ഞു ഈ സംഭവങ്ങളുടെ ഈറ്റുനോവിലേക്ക് നയിക്കുമ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭം കുറിക്കുന്നത് A nation will rise against another nation and kingdom against kingdom. ഇത് പ്രസവവേദനയുടെ ആരംഭമാണ്. ലോകം അനേക യുദ്ധങ്ങൾ കണ്ടെങ്കിലും കർത്താവ് പറഞ്ഞ ഈ യുദ്ധം 1914 ജൂലൈ 29 തുടങ്ങിയത്. ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം സെർബിയക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു. A nation will rise against a nation. ഓസ്ട്രിയയുടെ പക്ഷത്തിൽ ജർമ്മനി വന്നു. ബെൽജിയത്തിലൂടെ ഫ്രാൻസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഫ്രാൻസിന്റെ മോചനത്തിനായി സെർബിയയുടെ പക്ഷത്തിലേക്ക് ബ്രിട്ടൻ, റഷ്യ, ജപ്പാൻ മുതലായ രാജ്യങ്ങൾ, 25 രാജ്യങ്ങൾ ചേർന്നു. അമേരിക്ക യുദ്ധത്തിൽ വലിച്ചിഴക്കപ്പെട്ടു. ലോകത്തിൽ ആഗോളമായി 4 വർഷം നീണ്ടു നിൽക്കുന്ന ലോകമഹായുദ്ധമായി അത് പരിണമിച്ചു. ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞു നോക്കിയേ, A nation will rise against another nation and kingdom against kingdom. This is the beginning of birth pain. എന്നാൽ ഇവിടെ നമ്മുടെ വിഷയം ശ്രദ്ധിക്കണം. ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകർ ഔന്നത്യത്തിൽ നിൽക്കുക, ലോകത്തിൽ മുടിചൂടാ മന്നന്മാരായി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി അവർ നിൽക്കുമ്പോൾ മറ്റൊരു സംഭവം നടന്നു. വെടിമരുന്ന് കിട്ടാതെ വന്നു. കാരണം ചിലിയിൽ നിന്ന് വരുന്ന കപ്പൽ മുഖേന വന്നുകൊണ്ടിരുന്ന വെടിമരുന്നുകൾ മുഴുവൻ ജർമ്മൻ കപ്പലുകൾ അവർ തടഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ 1-ാം ലോകയുദ്ധത്തിൽ തോൽവിയുടെ വക്കിലേക്ക് എത്തിയപ്പോൾ ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ ചിയാം വൈസ്മാൻ ഒരു കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം അവരുടെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. വായുവിൽ നിന്നുള്ള നൈട്രജൻ എടുത്ത് TNT എന്ന് പറയുന്ന ഒരു വെടിമരുന്നിന്റെ ഫോർമുല അദ്ദേഹം കണ്ടുപിടിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സമർപ്പിച്ച് അതിന്റെ ഫലമായി അവർ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചിയാം വൈസ്മാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പ്രഖ്യാപനമുണ്ടായി, ബാൽഫോർ ഡിക്ലറേഷൻ. 1917 നവംബർ 2 ബാൽഫോറിന്റെ ഡിക്ലറേഷൻ, യഹൂദന് മാതൃരാജ്യം തിരിച്ചു കൊടുക്കാം. തുർക്കികളുടെ 400 വർഷത്തിന്റെ ഭരണകൂടത്തിന് അറുതി വരുത്തി. ജനറൽ അലൻബി ഒരു വെടി പോലും വെക്കാതെ അവിടെ മോചിപ്പിച്ചെടുത്തു. യഹൂദൻ കുടിയേറുവാൻ തുടങ്ങി. എന്നാൽ യൂറോപ്പിലുള്ള ഡോക്ടേഴ്സ്, ലോയേഴ്സ്, മിസ്യൂഷൻസ്, ടെയിലേഴ്സ് മുതലായ ഉന്നത സാഹചര്യത്തിൽ ജീവിച്ച യഹൂദന്മാർ മടങ്ങിപ്പോകാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? 2-ാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ അനുവദിച്ചു. 1939 തുടങ്ങി 1945 വരെ അന്ന് അവർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ കുടിയേറുവാൻ നിർബന്ധിതരായി മാറി. നിങ്ങൾ ജെറമ്യ പ്രവചനം 16-ാം അധ്യായം എന്നെടുത്ത് അതിൻ്റെ 15-ാം വാക്യം, ഞാൻ ഇസ്രായേൽ മക്കളെ വടക്ക് ദേശത്ത് നിന്ന് ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് യഹോവയാണെന്ന് പറയുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ ഞാൻ അനേകം മീൻ പിടിക്കുന്നവരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിൻ്റെ ശേഷം ഞാൻ അനേക നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലകളിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പുളപ്പുറത്ത് നായാടി പിടിക്കും. ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്ന ആ വാക്യമൊന്ന് ശ്രദ്ധിച്ച്, ആദ്യം ഞാൻ മീൻപിടുത്തക്കാരെ വരുത്തും, അതിൻ്റെ ശേഷം ആ വാക്യം നോക്കിയേ വീണ്ടും കൊണ്ടുവരും. അവിടെ വായിക്കുന്നു, അതിൻ്റെ ശേഷം ഞാൻ നായാട്ടുകാരെ വരുത്തും. ആരാണ് ഈ മീൻപിടുത്തക്കാരും നായാട്ടുകാരും? ഒന്നാം ലോകമായുധത്തിൽ എഴുന്നേൽപ്പിൻ, സിയോനിലേക്ക് പോകാമെന്ന് വിളിച്ചു പറയുന്ന അനേക മീൻപിടുത്തക്കാർ, സിയോനിസ്റ്റ് മൂവ്മെന്റുകാർ. ആരെങ്കിലും പലസ്തീനിൽ കുടിയേറുവാൻ യഹൂദൻ കൊതിച്ചാൽ അവനവിടെ സ്ഥലം മേടിക്കാൻ അവർ പണം കൊടുത്തു, അവരെ നിർബന്ധിച്ചു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അനേക മീൻപിടുത്തക്കാർ ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ ലോകജന സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന യഹൂദനെ കുറേശ്ശെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ രണ്ടാമത് അതിൻ്റെ ശേഷം നായാട്ടുകാരെ അയച്ചു. ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയാളികൾ ഒളിച്ചിരുന്ന ആളുകളെ വേട്ടയാടിയപ്പോൾ, അവരെ കൊന്നൊടുക്കിയപ്പോൾ വചനത്തിൽ പറഞ്ഞത് ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ടു, ഞാൻ അവരെ നായാട്ടുകാരെ വരുത്തും, അവരെ വേട്ടയാടും, അവരെ വെടിവെച്ചിറക്കും. ഒന്നും തന്നെ ലോകമായിട്ടും യഹൂദൻ മടങ്ങി വരുവാനിടയായി. എന്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഭൂമിയിൽ വീണ്ടും ഉടലെടുക്കുവാൻ ഇടയായി. വചനം പറഞ്ഞു, അവൻ അടയാളമാണ്, അവൻ അടയാളമാണ്. ദൈവപുത്രനോട് നിന്റെ വരവിന്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ മത്താന സുവിശേഷം 24:32 അത്യനോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കണം, അത് ഇസ്രായേൽ രാഷ്ട്രമാണ്, അത് തളിർത്തു കഴിഞ്ഞാൽ ഞാൻ അടുക്കൽ വാതിക്കലാണെന്നറിയണം. രണ്ട് ലോകമായുധം മൂലം ലോകത്തിന്റെ നാനാ കോണിൽ നിന്നും അവരെ വീണ്ടും കൊണ്ടുവന്ന ദൈവത്തിന്റെ കരം, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിൽ അവരെ വീണ്ടും കൊണ്ടുവരും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ഇത് വകതിരിച്ച് മനസ്സിലാക്കണം. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ വരവ് സമീപിച്ചു എന്ന് അറിയുവാൻ നിങ്ങൾ അവരെ നോക്കിയാൽ മതി. രാത്രിയില് എന്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ചരിത്രം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. യഹൂദൻ തളിർത്തു കഴിഞ്ഞു, അവനൊരു രാഷ്ട്രമായി കഴിഞ്ഞു, ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു, അവൻ മടങ്ങി വന്നു. എന്നാൽ അവന്റെ മടങ്ങി വരണോള ബന്ധത്തിൽ ഞാൻ പറയുന്നൊരു വാക്യം ഒരു അല്പം വേറെ ഒരു ഭാഗത്ത് നടത്തിയെടുക്കുന്നെങ്കിലും അവനോടുള്ള ബന്ധത്തിൽ അത് സത്യമായിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:46 ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ എങ്ങനെ മടങ്ങി വന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിയും. അത് വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് സമയം പോകും. 1 കൊരിന്ത്യർ 15:46 എന്നാൽ ആത്മികമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മികം പിന്നത്തേതിൽ വരും. However, spiritual is not first, but the natural, afterwards the spiritual. ആദ്യം ആത്മികമല്ല, ആദ്യം പ്രാകൃതമാണ്, ആദ്യം നാച്ചുറലാണ്. അവരുടെ മടങ്ങിവരവിനുള്ള ബന്ധത്തിലും നാച്ചുറൽ ബഡിംഗ് അല്ലെങ്കിൽ തളിർപ്പ്. യഹൂദൻ അവരുടെ ആക്ഷരമായ ഒരു രാഷ്ട്രമായി അവർ പറഞ്ഞു വീണു. ആത്മികം വരാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത് വളരെ ഹൃദയത്തെ തൊടുന്നൊരു വിഷയമായി എനിക്ക് അനുഭവപ്പെടാനായിട്ടിടയായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനോഹരമായ നിഴലാണ് യോസേഫ്. ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലേ. യോസേഫിനെ സ്വന്ത സഹോദരന്മാർ വിറ്റുകളഞ്ഞു. നമ്മുടെ കർത്താവിനെ സ്വന്ത സഹോദരന്മാർ വിറ്റുകളഞ്ഞു. അവരുടെ മധ്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. യോസേഫിനെ അവൻ്റെ സഹോദരന്മാർ പിന്നീട് 20 വർഷം കണ്ടിട്ടില്ലേ. കർത്താവായി യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിച്ച ശേഷം കഴിഞ്ഞ 2000 വർഷമായി അവർ കണ്ടിട്ടില്ലേ. പ്രത്യക്ഷമായി പരോക്ഷമായ ചില കാര്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിലുണ്ട്. യോസഫിനെ അവർ തിരിച്ചറിയുന്നത് 20 വർഷം കഴിഞ്ഞിട്ടാണ്. വചനം ശ്രദ്ധിച്ചാൽ ഈ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്നതും 2000 വർഷം കഴിഞ്ഞാണെന്നുള്ളതിൻ്റെ സൂചന ബൈബിളിൽ കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നാം ആ കാലഘട്ടത്തിൽ എത്തിയില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതുകൊണ്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ എടുത്തുകൊള്ളാം. ഹോശേയ പ്രവചനം 6:2 വാക്യം, യഹൂദന്റെ മടങ്ങിവരവന്റെ ശേഷം യഹോവയുടെ അടുക്കലേക്ക് അവർ മടങ്ങി ചെല്ലുന്ന കാര്യമാണ്. വരുവീൻ യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജയിപ്പിക്കും, 3 ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, 2 ദിവസം കഴിയുമ്പോൾ അവൻ നമ്മെ ജീവിപ്പിക്കും. വേണ്ട, ലൂക്കോസ് 10:35 യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ശമര്യക്കാരന്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞപ്പോൾ പരോക്ഷമായി കിടക്കുന്ന മറ്റൊരു സത്യം, ലൂക്കോസ് 10:34, മുറിവിലെ കെട്ടി അവന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേനാൾ അവൻ പുറപ്പെട്ടു, 2 വെള്ളിക്കാഴ്ച എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് ഇവനെ രക്ഷ ചെയ്യണം, അധികം വലുത് ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. എന്താണ് കർത്താവ് കൊടുത്തത്? 2 വെള്ളിക്കാശ്. മത്തായി സുവിശേഷം 20:2 മത്തായി 20:2, വേലക്കാരോട് അവൻ ദിവസത്തിന് 1 വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 1 ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ്. കർത്താവ് മടങ്ങി വരുമെന്ന് പറയുമ്പോൾ അവൻ എത്ര ദിവസത്തിന്റെ കൂലി കൊടുത്തു? 2 ദിവസത്തിന്റെ കൂലി. പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നു, 1 ദിവസം 1000 സംവത്സരം പോലെ. 2 വെള്ളിക്കാശ് ദൈവപുത്രൻ എടുത്തു കൊടുത്തു. 2000 വർഷം കഴിയുമ്പോൾ, ഹോശേയ പ്രവചനത്തിൽ വായിച്ചു, 2 ദിവസം കഴിയുമ്പോൾ അവൻ നമ്മെ ജീവിപ്പിക്കും. യോസഫിനെ തെല്ലിക്കളഞ്ഞു, 20 വർഷം അവന്റെ സഹോദരന്മാർ അവനെ കണ്ടിട്ടില്ലേ. 20 വർഷം കഴിഞ്ഞപ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം, യോസഫിന്റെ സഹോദരന്മാർ അവന്റെ മുന്നിൽ വരികയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, യഹൂദൻ മടങ്ങി വന്നു. എന്നാൽ മടങ്ങി വന്ന യഹൂദനുള്ള ബന്ധത്തിൽ ദൈവപുത്രന്റെ ഹൃദയം എങ്ങനെയുണ്ടെന്നുള്ളത് യോസഫിന്റെ ഹൃദയം നോക്കിയാൽ അറിയാം. അതോടുള്ള ബന്ധത്തിലാണ് ഇന്ന് രാത്രി ഞാൻ ചിലത് ശുശ്രൂഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കുക, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 42 എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 42, യോസഫിന്റെ സഹോദരന്മാർ അവന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അതിന്റെ 8 വാക്യം, യോസഫ് സഹോദരന്മാരെ അറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. 24 വാക്യം, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടാറിയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. 18 വാക്യം, 3 ദിവസമായപ്പോൾ ഹോശേയ 6:2 വായിച്ചു, 3 ദിവസം അവൻ നമ്മെ ജീവിപ്പിക്കും. 3 ദിവസത്തിൽ അവർ പറയുകയാണ്, യോസഫിന്റെ സഹോദരന്മാർ, ഇത് നാം ചെയ്ത ദ്രോഹമാണ്. ആ രക്തം നമ്മോട് ചോദിക്കുകയാണ്. ദൈവപുത്രൻ തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് അതിന്റെ ശേഷമാണ്. യോസഫ് വെളിപ്പെടുത്തുന്നത് അതിന്റെ ശേഷമാണ്. ഇന്ന് മടങ്ങി വന്ന യഹൂദനെ ദൈവപുത്രൻ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ കാണുന്നു. എന്നാൽ കാണുമ്പോൾ അവന്റെ ഹൃദയം എങ്ങനെയാണെന്ന് അറിയാമോ? 43:29-30 എടുത്തേ, പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവനോ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കുറവ് നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അനുജനെ കണ്ടിട്ട് യോസഫിന്റെ മനസ്സ് ഉരുകിപ്പോയി. 20 വർഷം മുമ്പ് ബാലന്മാരായി അവർ കളിച്ചു നടന്നു, ബെന്യാമീനും യോസേഫും. 20 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരൻ വളർന്ന് മുതിർന്നു കഴിഞ്ഞു. ആ ബെന്യാമീനെ യോസഫ് കണ്ടപ്പോൾ പരിശുദ്ധാത്മ എഴുതിയിരിക്കുകയാണ്, യോസഫിന്റെ മനസ്സ് ഉരുകിപ്പോയി. പിന്നെ നമുക്ക് 42:24 ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാണ്. യോസഫിന്റെ സഹോദരന്മാർ കുറ്റം ഏറ്റു പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ യോസഫിന്റെ മനസ്സ് ഉരുകുകയാണ്. ഹോശേയ പ്രവചനം 11:8 എടുക്കാം. ഞാൻ ഈ ഭാഗം വേഗമെടുത്ത് അവസാനിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോസഫിനെ കുറിച്ച് പലതും നമ്മൾ യേശുക്രിസ്തുവിനെ ഉപമിച്ച് പഠിക്കാറുണ്ടെന്നാൽ നമ്മൾ ഈ ഭാഗത്തിലേക്ക് കടന്നു വരാറില്ല. ഹോശേയ പ്രവചനം 11:8, എബ്രായീമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും, ഇസ്രായേലേ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും, ഞാൻ നിന്നെ എങ്ങനെ അൽമയെ പോലെ ആക്കും, ഞാൻ നിന്നെ എങ്ങനെ ശെബയീമിനെ പോലെ ആക്കി തരും, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. മൈ ഹാർട്ട് ടേൺസ് വിത്ത് ഇൻ മീ, മൈ സിമ്പതി ഈസ് സ്റ്റേർഡ് അപ്പ്. യോസഫ് തന്റെ സഹോദരനെ കണ്ടപ്പോൾ മനസ്സുരുകയേ, മൈ ഹാർട്ട് ഇസ് ചേർന്ന് വിതിൻ മീ, എന്റെ ഉള്ളം അവനെ കണ്ടിട്ട് ഉരുകയാണ്. എബ്രഹീമേ, നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും? ഇന്ന് വാസ്തവത്തിൽ ദൈവത്തിന്റെ ഹൃദയം യഹൂദനോട് സിമ്പതി കൊണ്ട് ഉയർന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, അവളോട് കൃപ കാണിച്ചൊരു കാലഘട്ടം. ദൈവം അവളോട്, അവൾ അനുഭവിച്ച കഷ്ടങ്ങളെ കണ്ട് അവളോട് കൃപ കാണിച്ചു. ആ കൃപ കാണിച്ചുകൊണ്ട് മാത്രമാണ് അവൾ മടങ്ങി വന്നത്. എന്നാൽ അവൾ മടങ്ങി വന്ന് ഒരു രാഷ്ട്രമായി അവിശ്വാസിയായി അവളെ കാണുമ്പോൾ അവന്റെ ഹൃദയം എങ്ങനെയാണ്? മൈ ഹാർട്ട് ചേഞ്ച് വിത്തിൻ മീ, മൈ സിമ്പതി ഈസ് സ്റ്റേർഡ് അപ്പ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാകും. ജെറമ്യാവ് 3 എടുത്താൽ ഇത് പരിശുദ്ധാത്മാ വൈചാരിതമായി എഴുതി വെച്ചതല്ല. ജെറമ്യാ പ്രവചനം 3 12 വാക്യം എടുത്താൽ ദൈവം ഇവിടെ പറയുന്ന ശ്രദ്ധിച്ചേ, അവിടെ 3 പ്രാവശ്യം ദൈവം ആവർത്തിക്കുന്നു, മടങ്ങി വരിക വിശ്വാസത്യാഗിനായി ഇസ്രയേലേ, മടങ്ങി വരിക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല, ഞാൻ കരുണയുള്ളവനാണ്. 14 വാക്യം, വിശ്വാസത്യാഗിനായ മകളെ മടങ്ങി വരിക, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാനാണ് നിന്റെ ഭർത്താവ്, എങ്കിലേക്ക് മടങ്ങി വരിക. 22 വാക്യം, മടങ്ങി വരിക, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. 3 പ്രാവശ്യം ദൈവം അവരെ വിളിക്കുകയാണ്, മടങ്ങി വരിക, ഞാൻ കരുണയുള്ളവനാണ്, മടങ്ങി വരിക, ഞാനാണ് നിന്റെ ഭർത്താവ്, മടങ്ങി വരിക, നിന്റെ വിശ്വാസത്യാഗം ഞാൻ സൗഖ്യമാക്കാം. അവരെ കണ്ടു, കർത്താവ് അവരെ കണ്ടു, ആ രാഷ്ട്രത്തെ കണ്ടു. അവർ വിശ്വാസത്യാഗിനിയാണ്, അവർ അവിശ്വാസിയാണ്, അവളുടെ ഭർത്താവിനോട് മടങ്ങി വന്നിട്ടില്ല. പക്ഷെങ്കിൽ ബെന്യാമിനെ കണ്ടപ്പോൾ യോസേഫിന്റെ ഹൃദയം കരയുവാൻ ബന്ധപ്പെട്ടതുപോലെ ആ രക്തബന്ധം തട്ടി ഉണർത്തപ്പെട്ടു. സഹോദരന്മാർ തമ്മിൽ വേർതിരിക്കാൻ വയ്യാത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരാണ് ചോരയുടെ ബന്ധം. കർത്താവ് ജഡപ്രകാരം അവരിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പ്രവാചകനോട് പറഞ്ഞത്, കം ബാക്ക്, ഞാനാണ് നിന്റെ ഭർത്താവ്, ഞാൻ നിന്നെ സുഖപ്പെടുത്താം. ഇവിടെ എബ്രായി ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് യേൺ, അതായത് ഹിസ് ഹാർട്ട് ഇസ് യേണിങ്, അവർക്ക് വേണ്ടി അങ്ങോട്ട് ഹൃദയം കടന്നു പോകുന്നു എന്നാണ് അതിന്റെ ആശയം. കുമാർ, ടു ബി വാം ഓർ ഹോട്ട്, ഹൃദയം ചൂടുപിടിച്ചു. കർത്താവിന്റെ ഹൃദയം ചൂടുപിടിച്ചിരിക്കുകയാണ്. വാസ്തവമായി ലോകത്തിന്റെ സംഭവങ്ങൾ അതിന്റെ അത്യുച്ചത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ഏക കാരണം ദൈവത്തിന്റെ അവരോടുള്ള മനസ്സലിവിന്റെ ഹൃദയം തട്ടി ഉണർത്തപ്പെട്ട് കഴിഞ്ഞുകൊണ്ടാണ്. അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ ചൂടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ചൂടുമൂലം യഹൂദനെ ഇനിയും അവന്റെ അവിശ്വസ്തത മാറ്റുവാൻ തുടങ്ങുകയാണ്. യോസേഫ് തന്നെത്താൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. സഖറിയാ പ്രവചനം 12 എടുക്കാം. വിഷയങ്ങളിലേക്ക് നമുക്ക് അന്ത്യകാല സംഭവങ്ങളോട് ബന്ധത്തിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വിഷയങ്ങളെ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ഓർപ്പിച്ചെന്നേയുള്ളൂ. സഖറിയാ പ്രവചനം 12:10 12:10, അന്നാളിൽ ഞാൻ യെരുശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിക്കാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെമേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ഐ വിൽ പോർ ഓൺ ദ ഹൗസ് ഓഫ് ഡേവിഡ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻ. രക്ഷിക്കപ്പെടുന്നത് കൃപ കൊണ്ടാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6:44, എൻ്റെ പിതാവ് കൃപ തന്നിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. ഐ ആം ഗോയിങ് ടു പോർ ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്. ആ കൃപയുടെ ആത്മാവിനെ പകരുമ്പോൾ അവർ കരയുവാൻ തുടങ്ങുന്ന ഒരാത്മാവ്, അയ്യോ ഞങ്ങൾ തള്ളിക്കളഞ്ഞത് ഞങ്ങളുടെ മശിയായിരുന്നു. അന്നവർ പറയുന്ന വാക്കാണ് യെശയ്യാവ് 53. യെശയ്യാവ് 53 അവർ പരസ്പരം പറയുന്ന വാക്കുകളാണ്. എന്നാൽ എൻ്റെ കേൾവിക്കാരായ സഹോദരന്മാരോട്, സഹോദരിമാരോട് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ള വളരെ ഗൗരവപൂർണമായ ഒരു വിഷയം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഈ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരാൻ പോവുകയാണ്. നിങ്ങൾ ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കണം. ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ 1-2 സംഭവങ്ങൾ കൊണ്ട് അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ വിധത്തിൽ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ആത്മീകമായി യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്നത് രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെരുശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും. യെരുശലേമിന്റെ നിരോധത്തിങ്കൽ എന്താണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്? When they lay siege against Judah and Jerusalem. When they lay siege, എന്താണ് അതിന്റെ അർത്ഥം? സീജ് എന്ന് പറഞ്ഞാൽ വലയം വെക്കുക, ഉപരോധിക്കുക, വളയുക, കോട്ടപിടിക്കുക. അവർ യെരുശലേമിനെ യഹൂദയും വളയുന്ന ദിവസങ്ങളിൽ ചരിത്രത്തിൽ ഇതുപോലൊരു ദിവസം ഉണ്ടായിട്ടില്ല. ഈ വാക്യം ആക്ഷരികമായി നിവർത്തിക്കപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. When they lay siege against Jerusalem and Judah, I am going to pour out the spirit of grace and supplication. അവരെ വളയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം 730 കിലോമീറ്റർ നീളവും 135 കിലോമീറ്റർ മാത്രം വീതിയുള്ള ആ കൊച്ചു രാഷ്ട്രത്തെ 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ വളഞ്ഞു കിടക്കും. 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അവരെ വളഞ്ഞു കിടക്കുന്ന നോക്കുകയും ആ ചെറിയ രാഷ്ട്രത്തെ 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അവരെ വളഞ്ഞു കിടക്കുകയാണ്. ആ ചിത്രം ഒന്ന് നോക്കുകയും ആ ചിത്രം നോക്കിയാൽ അറിയാം. When they lay siege, അവർ ഇവരെ വളയുമ്പോൾ 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ വളഞ്ഞിരിക്കുകയാണ്. കാലത്തിന്റെ മുമ്പൊരിക്കലും ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇതുപോലെ അവരെ വളഞ്ഞിട്ടില്ലേ? ഇസ്രായേലിന്റെ ശത്രുക്കൾ ഒരിക്കൽ പോലും ഇതുപോലെ ചരിത്രത്തിന്റെ ഒരു കാലഘട്ടത്തിലും അവരെ വളഞ്ഞിട്ടില്ല. എന്താണെന്ന് ശ്രദ്ധിക്കുക, ഇവരെ വളഞ്ഞിരിക്കുന്ന 21 രാഷ്ട്രങ്ങളും ഇസ്ലാമിക് അറബ് രാജ്യങ്ങളാണ്, ഇസ്ലാമിക് അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. നമ്മൾ അല്പമൊന്ന് അകത്തോട്ടിറങ്ങി അത് ചിന്തിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ആരോടും എതിരുണ്ടായിട്ടല്ല. ഞാൻ ഓർപ്പിക്കട്ടെ, 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അവരെ വളഞ്ഞു കിടക്കുന്നതിന് എന്തെങ്കിലും പ്രാധാന്യതയുണ്ടോ? ഞാൻ അല്പമൊന്ന് വിശദീകരിക്കാം. 1979 March 26 പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ സാന്നിധ്യത്തിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സദാത്തും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ മെനഹാം ബെഗിനും കൂടെ സമാധാന ഉടമ്പടി ഒപ്പുവെക്കാൻ പോവുകയാണ്. 1979 March 26 അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒരു വിശ്വാസിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായി. ഈ രണ്ട് കൂട്ടരും, അതായത് അൻവർ സാദാത്തും മെനഹാം ബെഗിനും, ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ മെനഹാം ബെഗിനും സമാധാന കരാർ ഒപ്പുവെക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന മതസംഹിതയിൽ നിന്ന് ഓരോ സമാധാനത്തിന്റെ വാക്യങ്ങൾ വായിക്കണം. മെനഹാം ബെഗിൻ ഉപയോഗിക്കുന്നത് പഴയ നിയമ ഏടുകളാണ്, ബൈബിളിന്റെ പഴയ നിയമ ഏടുകളാണ്. യഹൂദൻ മലാഖിയുടെ പുസ്തകം വരെ വിശ്വസിക്കുന്നു. ആ പുസ്തകം പരിശോധിച്ചപ്പോൾ സമാധാനത്തോടുള്ള ബന്ധത്തിൽ 400 വാക്യങ്ങൾ അവർ കണ്ടുപിടിച്ചു. 400 വാക്യങ്ങൾ മെനഹാം ബെഗിൻ അതിൽ നിന്ന് ഒന്നെടുത്ത് കോട്ട് ചെയ്തു. അൻവർ സദാത്ത്, മുസ്ലിം പണ്ഡിതന്മാർ ഖുറാൻ പരിശോധിച്ചു, ഒരു വാക്യം സമാധാനത്തിന് കണ്ടുപിടിച്ചു. ആ വാക്യം ഖുറാനുള്ളവർ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. സൂറ 8:61 ഞാനത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചിട്ട് മലയാളം പറയാം. But if the enemy incline towards peace, do thou also incline towards peace. നിന്റെ ശത്രു നിന്നോട് സമാധാനത്തിനായി ചായുന്നെങ്കിൽ നീയും സമാധാനത്തിന് ചായുക. ഈ ഒരൊറ്റ വാക്യമാണ് ഖുറാനിൽ നിന്ന് സമാധാനത്തിന് കോട്ട് ചെയ്യുവാൻ ഉണ്ടായിരുന്നത്. 1994 December 10 അറാഫത്ത് നോബൽ സമ്മാനം മേടിക്കുവാൻ എഴുന്നേറ്റപ്പോഴും ഈ വാക്യമാണ് ഖുറാനിൽ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്തത്. എന്നാൽ അതിൻ്റെ പശ്ചാത്തലം വളരെ ചുരുക്കം പേരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ വാക്യം സമാധാനത്തോടുള്ള ബന്ധത്തിൽ സൂറ 8 പറയുന്നത് സ്പോയിൽ ഓഫ് വാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 39 ഫൈറ്റ് ദം അണ്ടിൽ റിലീജിയൻ ഈസ് ഓൾ ഫോർ അള്ളാ. സകല മതങ്ങളും അള്ളയ്ക്കായി തീരുന്നത് വരെ യുദ്ധം ചെയ്യണം. എന്നാൽ നിന്റെ ശത്രു സമാധാനത്തിന് ചായുന്നെങ്കിൽ നീ സമാധാനത്തിന് ചായണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമാധാന ഉടമ്പടി ഒപ്പുവെക്കുവാൻ ഒരു മുസ്ലിം രാഷ്ട്രത്തിന് സാധ്യമല്ലേ? നിങ്ങൾക്കതറിയാമോ? സമാധാന ഉടമ്പടി അവർക്ക് സാധ്യമല്ല. അവർ ടെമ്പററി സീസ് ഫയർ, താൽക്കാലികമായ യുദ്ധവിരാമ ഉടമ്പടിയെ ഒപ്പുവെക്കുകയുള്ളൂ. അവരുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ അനുസരിച്ച് ഒരു ഇൻഫിഡലിനോട്, അവിശ്വാസിയോട് സമാധാന കരാർ ഒപ്പുവെക്കാൻ സാധ്യമല്ല, ലോകം ഇത് മനസ്സിലാക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ 21 ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അവരെ വളഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചു, When they lead siege against Judah and Jerusalem, അവർ വളയുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ കൃപയുടെ ആത്മാവിനെ പകരും. ആ കാലഘട്ടം കണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇസ്ലാമിനോട് ചോദിച്ചാൽ ഡാറൽ ഇസ്ലാം എന്നും ഡാറൽ ഹോറേബ് എന്നും പറഞ്ഞ രണ്ട് വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരുന്ന കേൾക്കാം. ഡാറൽ ഇസ്ലാം, ഡാറൽ ഹോറേബ്. ഡാറൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഇസ്ലാം. ഡാറൽ ഹോറേബ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് വാർ. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇസ്ലാം മതം സ്ഥാപിച്ച സ്ഥലങ്ങൾ ഡാറൽ ഇസ്ലാം, അതായത് ഹൗസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഭവനം. എന്നാൽ ഒരു ഇസ്ലാമിൻ്റെ കരത്തിൽ നിന്ന് ഒരു ഭൂമി ആരെങ്കിലും തിരിച്ചെടുത്താൽ ആ സ്ഥലത്തിന് അവർ പറയുന്ന പേരാണ് ഡാറൽ ഹോറേബ്, പ്ലേസ് ഓഫ് വാർ. എന്താണ് യഹൂദന്റെ സ്ഥലം? ഏതാണ് യഹൂദന്റെ സ്ഥലം? യഹൂദന്റെ സ്ഥലം നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്റെ സ്ഥലം മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. പലസ്തീനികളുടെ കയ്യിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ്. 67 യുദ്ധത്തിലാണ് യെരുശലേം പിടിച്ചെടുക്കുന്നത്. അവരുടെ ഭൂമി, അവർ പിടിച്ചെടുത്ത ഭൂമിയാണ്. അവരുടെ ചുറ്റും കിടക്കുന്ന മുസൽമാന്മാർ ഒരിക്കലും സമാധാനത്തിന് അവരോടൊപ്പം വെക്കില്ലേ? നമ്മളത് മനസ്സിലാക്കണം. അവരുടെ മതപരമായ ആവശ്യമാണ് ഇസ്രായേലിനെ തുടച്ചു മാറ്റുന്നത്. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. 48 യുദ്ധം ചെയ്തു, 56 യുദ്ധം ചെയ്തു, 73 യോം കിപ്പർ യുദ്ധം ചെയ്തു, 62 യുദ്ധം ചെയ്തു, 82 യുദ്ധം ചെയ്തു. 5 യുദ്ധങ്ങൾ ഇസ്രായേലിനോട് ചെയ്തപ്പോൾ അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയല്ല, ഇസ്രായേലിനെ ഇല്ലാതാക്കുകയാണ്, തുടച്ചു കളയുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്താൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ചെയ്താൽ ഒന്നുകിൽ നമ്മൾ ജയിക്കും അല്ലെങ്കിൽ തോക്കും. എന്നാൽ അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞാൽ തോൽവിയോ വിജയമോ അല്ലേ. അവിടുത്തെ പ്രശ്നം ഇസ്രായേലിനെ തുടച്ചു കളയുക. സംശയമുണ്ടെങ്കിൽ 83 സങ്കീർത്തനം എടുത്ത്, 83 സങ്കീർത്തനം നമുക്കൊരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. നോക്കുക അവർ പറയുന്ന വാക്കുകൾ, അത് വചനത്തോടുള്ള ബന്ധത്തിൽ എത്രത്തോളം അനുവർത്ഥമായിരിക്കുന്നു എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് വരുവീൻ. ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വേണം. ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ ഒരു ജാതിയായിരിക്കാതെ വേണം അവരെ തുടച്ചു കളയുവാൻ ഇന്ത്യ പറയില്ല. ഇന്ത്യ ഒരു രാഷ്ട്രമായിരിക്കാതെ വേണം അവരെ തുടച്ചു കളയുകയെന്ന് പാകിസ്ഥാൻ പറയില്ല. പക്ഷെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് യു എയുടെ അബ്ദുൽ നാസറും മറ്റും റേഡിയൽ കൂടെ അറേബ്യൻ രാജ്യങ്ങളെ ആഹ്വാനം ചെയ്തത് വരുവീൻ തുടച്ചു കളയാം. എന്താണ് അതിന്റെ കാരണം? മതപരമായ കാരണമാണ്. ഈ രാത്രി എന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? നാം വന്നത്തെ കാലഘട്ടത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അവർ ഐകമത്യത്തോട് ഒന്നിച്ചു വന്നിരിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളാണ്. ഞാൻ ആ പേരുകൾ എടുക്കുന്നില്ല. 10 രാജ്യങ്ങൾ ഒന്നിച്ചു വരികയാണ് അവരെ തുടച്ചു കളയുവാൻ. ടു വൈപ്പ് ദം ഔട്ട്. ഇന്നത്തെ സാഹചര്യം മറ്റൊരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. യഹൂദന്റെ നേരെ ശത്രു വരാൻ സമയമായി. എന്റെ പ്രിയപ്പെട്ടവരെ, 5 യുദ്ധത്തിന്റെ പരാജയം ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ലേ, അവരുടെ പരാജയത്തിന്റെ പരാജയം, അറേബ്യൻ രാജ്യങ്ങളുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ പരാജയം അവർക്ക് യെരുശലേം നഷ്ടപ്പെട്ടതാണ്. എന്താ കാരണമെന്നറിയാമോ? ഏത് ഇസ്ലാമിനോട് ചോദിച്ചാലും മെക്കയും മദീനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ പുണ്യഭൂമി യെരുശലേമാണ്. അവർ വിശ്വസിക്കുന്നു അവരുടെ നബി മുഹമ്മദ് നബി ഒരു വെള്ളക്കുതിരപ്പുറത്ത് അവിടെ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തു. മെക്കയും മദീനയും കഴിഞ്ഞ് മൂന്നാമത്തെ പുണ്യഭൂമിയാണത്. ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ നാഡി സ്പന്ദനമാണ് യെരുശലേം. 1967 അവനെ വകവരുത്തുവാൻ ഈജിപ്ത്, സിറിയ, ജോർദാൻ, സൗദി അറേബ്യ, ഇറാഖ് 5 രാഷ്ട്രങ്ങൾ അടിച്ചു. 1948 1956 ഏറ്റുവാങ്ങിയ പരാജയം 1967 റഷ്യയുടെ കയ്യിൽ നിന്ന് വലിയ ആയുധശേഖരങ്ങൾ മാത്രമല്ല പതിനായിരം റഷ്യൻ പടയാളികൾ ഈജിപ്തിന്റെ മണ്ണിൽ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ ആയുധങ്ങൾ അവർക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആയുധങ്ങൾ കൊടുത്തെന്ന് മാത്രമല്ലേ, $300,000 ആയുധങ്ങൾ ഈജിപ്തിന് മാത്രം ലക്ഷ്യം കൊടുത്തു. 10,000 റഷ്യൻ സാങ്കേതിക വിദഗ്ധന്മാർ ഈജിപ്തിൽ ട്രെയിനിങ് കൊടുത്ത് ആ യുദ്ധ ഉപകരണങ്ങൾ അവർ അത് വാസ്തവത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1967 ജൂൺ മാസം 5-ാം തീയതി 5 രാജ്യങ്ങൾ അവരെ വളഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസം ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ ശ്രദ്ധേയമാണ്. ഈ ചെറിയ രാജ്യമായ ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഈജിപ്ത് 80,000 പടയാളികളെ ഇറക്കി. ഈ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് സിറിയ 40,000 പടയാളികളെ ഇറക്കി. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് യോർദാൻ 40,000 പടയാളികളെ ഇറക്കി. അവരെ സഹായിപ്പാൻ സൗദി അറേബ്യ 25,000, ഇറാഖ് 5,000 സൈന്യത്തെ ഇറക്കി. മെഡിറ്ററേനിയൻ കടൽ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുകയാണ്. 3 വശം സൈന്യങ്ങളെ കൊണ്ട് നിറഞ്ഞു, സകല ആയുധ സന്നാഹങ്ങളും അവർക്കുണ്ട്. രാത്രിയിൽ സൈന്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം ആ യുദ്ധത്തിന്റെ പ്രാധാന്യത. ഒരു രാഷ്ട്രത്തിന്റെ കരയുടെ ഭാഗങ്ങൾ മുഴുവൻ ശത്രു വളഞ്ഞാലോ, 5 രാജ്യങ്ങൾ വന്ന് വളഞ്ഞാലോ, ഇസ്രായേൽ യുദ്ധതന്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി യുദ്ധം നടക്കാൻ പാടില്ല, നടന്നാൽ നമ്മളൊരു രാഷ്ട്രമായി നിലനിൽക്കില്ലേ. പക്ഷെ എന്താ സംഭവിച്ചത്? അമേരിക്കയോട് പറഞ്ഞു, യുദ്ധം നടക്കാതെ ഞങ്ങളെ സഹായിക്കണം. അമേരിക്ക മൗനമായി, രാഷ്ട്രങ്ങളൊക്കെ മൗനമായി. ഇസ്രായേലിന് മനസ്സിലായി, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നേരം വെളുത്താൽ ഞങ്ങളൊരു രാഷ്ട്രമായി നിൽക്കില്ലേ. 1967 ജൂൺ മാസം 5-ാം തീയതി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിദഗ്ധന്മാരായ ഇസ്രായേൽ പൈലറ്റുമാർ സമുദ്രത്തിൽ നിന്ന് 150 അടി മാത്രം കിളിരത്തിൽ ശത്രുവിന്റെ ഡറാറിൽ കിട്ടാത്ത ഡാർക്കേജിൽ പ്ലെയിനുകൾ സമുദ്രത്തോട് പറ്റിപ്പറപ്പിച്ചു. പ്രഭാതം പൊട്ടിവിടരുന്നേയുള്ളൂ. ഈജിപ്തിന്റെ എയർപോർട്ടുകളിൽ MiG-21 MiG-19 വിമാനങ്ങൾ ബോംബുകളും മിസൈലുകളും ഘടിപ്പിച്ച് അടുക്കി അടുക്കിയിട്ടിരിക്കുകയാണ്. ആ പ്രഭാതം പൊട്ടിവിടർന്നാൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമല്ലാതെ തുടച്ചു കളയുവാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ അവരറിഞ്ഞില്ല, അവരുടെ റഡാർ ശത്രുവിൻ്റെ റഡാറിൽ കിട്ടിയില്ലേ. ഈ ഇസ്രായേൽ പൈലറ്റുമാർ അവരുടെ തീരത്ത് വന്നപ്പോൾ നേരെ കെയ്റോ മുതലായ പട്ടണങ്ങൾ ലക്ഷ്യമാക്കി ഈജിപ്തിൻ്റെ 16 എയർപോർട്ടുകൾ തീക്കുണ്ടങ്ങളാക്കി തീർത്തപ്പോൾ നിലത്ത് കിടക്കുന്ന യുദ്ധ പ്ലെയിനുകൾ തീക്കിരയായി മാറുകയായിരുന്നു. 350 പൈലറ്റുമാരുള്ള ഈജിപ്തിൻ്റെ ആദ്യ രാത്രിയിലത്തെ ബോംബിങ്ങിൽ 100 അവരുടെ പൈലറ്റുമാർ അന്ന് തന്നെ മരിച്ചു. 444 യുദ്ധ പ്ലെയിനുകൾ ഇസ്രായേൽ തീക്കുണ്ടമാക്കി മാറ്റി. 3 അറേബ്യൻ രാജ്യങ്ങളുടെ എയർപോർട്ടുകൾ ഓപ്പറേഷൻ അല്ലാതാക്കി മാറ്റി ബോംബുകൾ കൊണ്ട്. ഒരു പ്ലെയിനും ഉയർത്തുവാൻ വയ്യ. ഈജിപ്ഷ്യൻ നേവി ടോർപിഡോ ചെയ്ത് സിറിയയുടെയും ജോർദാന്റെയും ഈജിപ്തിന്റെ കപ്പലുകൾ മുക്കുവാൻ തുടങ്ങിയപ്പോൾ സമാധാനത്തിന് വേണ്ടി കൈകൾ ഉയർത്തി. എന്നാൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം, 2-ാം ദിവസം ഇസ്രായേൽ പടയാളികൾ പാരഡ്രൂപ്പിൽ യെരുശലേമിൽ കാലുകുത്തി. ഞാനതിൻ്റെ പടം കണ്ടിട്ടുണ്ട്, ഒരു പക്ഷെ ഇവിടെ കാണും ആ പടം. അവരെ പാരഡ്രൂപ്പ് പടന്മാർ കാലുകുത്തിയപ്പോൾ അവര് തോളോട് തോൾ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് തോക്കുകൾ തോളിലിട്ടുകൊണ്ട് അവർ കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മറക്കല്ലേ, വെടിയുണ്ടകൾ അവരുടെ തലയ്ക്ക് മീതെ പോയിക്കൊണ്ടിരിക്കുക. വെടിയുണ്ടകൾ അവരുടെ തലയ്ക്ക് മീതെ പോകുമ്പോൾ അവർ തോളോട് തോള് കൈകൾ ചേർത്ത് പിടിച്ച് ഡാൻസ് ചെയ്യുവാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ സന്തോഷത്താൽ മതിമറക്കുകയായിരുന്നു. അവർ അവരുടെ പട്ടണത്തിൽ കാലുകുത്തുകയാണ്. അവർ സന്തോഷത്താൽ മതിമറന്നു. എന്താ കാരണം? അവരാദ്യം കാലുകുത്തിയത് ഗർഷോൻ സോളമൻ എന്ന് പറയുന്ന ഒരു പാരഡ്രൂപ്പ് പടന്. അദ്ദേഹം പറഞ്ഞത് വായിച്ചതിൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരോട്, ഞങ്ങളുടെ പ്രവാചകന്മാരോട് അടുത്തു വന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. യെരുശലേമേ, ഞാൻ നിന്നെ മറന്നാൽ എൻ്റെ നാവണ്ണക്കോട് പറ്റിപ്പോട്ടെ. യെരുശലേമേ, ഞാൻ നിന്നെ ഓർക്കാതിരുന്നാൽ എൻ്റെ വലം കൈ പറിഞ്ഞു പോകട്ടെ എന്ന് പാടിക്കൊണ്ടിരുന്നു. അവരുടെ പിതാക്കന്മാർ കഴിഞ്ഞ 2,000 വർഷമായി അവർ മരിച്ചവരെ സംസ്കാരം നടത്തിയപ്പോൾ യെരുശലേമിൽ നിന്ന് ഒരുപിടി മണ്ണ് അവരുടെ തലക്കീഴിൽ വെച്ചുകൊണ്ടവരെ ശവസംസ്കാരം നടത്തി. അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ വിശ്രമിക്കുന്നതിൻ്റെ പ്രതീകമായി പിതാക്കന്മാരെ അടക്കി. അവർ യൗവനക്കാർ വിവാഹം കഴിച്ചപ്പോൾ ആ കന്യകയുടെ കരം പിടിച്ച് ഞാൻ നിന്നെ ഭാര്യയായി എടുക്കുന്നു എന്ന് ഓത്തിയൊല്ലുമ്പോൾ ആ പുരുഷന്റെ വരന്റെ കാലിന്റെ കീഴിൽ, വലത്തെ കാലിന്റെ കീഴിൽ ഒരു ഗ്ലാസ് അവൻ ചവിട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കരം പിടിച്ച് അവളോട് ഒത്തു പറയുമ്പോൾ അവന്റെ വലത്തെ കാലുകൊണ്ട് അവൻ ആ ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കുമായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷത്തിൽ, അവളെ ഭാര്യയായി എടുക്കുന്ന നിമിഷത്തിൽ യെരുശലേമിന്റെ നാശത്തെ കുറിച്ച് അവൻ ഓർക്കുകയാണ്. അത്ര പ്രാധാന്യത. അന്ന് അവർ കാലുകുത്തുന്നു, 67 കാലുകുത്തിയപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനർഘ നിമിഷമായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ബൈബിൾ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനമായ സംഭവം നടക്കുകയാണ്. ഏറ്റവും പ്രധാനമായ സംഭവം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യെരുശലേം അവർക്ക് കിട്ടിയിരുന്നില്ലേ? അവർക്ക് 48 അവരൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുമ്പോഴും യെരുശലേം അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ലേ? നാം അതിൻ്റെ ചരിത്രം ഒന്ന് അപഗ്രഥിച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം അതോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ലൂക്കോസ് 21 അതിൻ്റെ 24-ാം വാക്യം എടുത്തേയും. ലൂക്കോസ് 21:24 ആധുനിക കാലത്തോടുള്ള ബന്ധത്തിലും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. യഹൂദനുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, അവർ വാളിന്റെ വാഴ്ത്തിലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. ജാതികളുടെ കാലം എന്നാണ് ആരംഭിക്കുന്നത്? ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ എന്നത് ആരംഭിക്കുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. ജാതികളുടെ കാലം ആരംഭിക്കുന്നത് നെബുക്കദ്നേസർ രാജാവിന്റെ കാലം തുടങ്ങിയ. എനിക്ക് അല്പം വിശദമായിട്ട് ആ ഭാഗം എടുക്കാൻ കഴിയും. നമ്മൾ ആവർത്തനം 28:13 വായിച്ചാൽ യഹൂദനോട് പറഞ്ഞു, നീ എൻ്റെ വാക്കനുസരിച്ചാൽ നിന്നെ ഞാൻ വാലല്ല തലയാക്കും. ആവർത്തനം 28:13, നിന്നെ ഞാൻ വാലല്ല തലയാക്കും, ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ തലയാക്കും. എന്നാൽ 44-ാം വാക്യത്തിൽ പറഞ്ഞു, നീ എൻ്റെ വാക്കനുസരിക്കാതിരുന്നാൽ നിന്നെ തലയല്ല ഞാൻ വാലാക്കും. ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ നിന്നെ ഞാൻ ഔന്നിത്യത്തിൽ നിർത്തും. നീ എൻ്റെ വാക്കനുസരിച്ചാൽ, നീ എന്നെ അനുസരിക്കാതെ വന്നാൽ നിന്നെ ഞാൻ തലയല്ല വാലാക്കും. ആവർത്തനം 28:13-44 കൂടെ ചേർത്ത് വായിച്ചാൽ മതി. ദൈവം അവരെ ശലോമോന്റെ കാലത്ത് അവരെ ഔന്നിത്യത്തിൽ കൊണ്ടുവന്ന് ശിരസാക്കി. എന്നാൽ ജെറമ്യാവ് 27:4-6 വായിച്ചാൽ ഒരു ജാതീയ രാജാവിനെ തെരഞ്ഞെടുത്ത് സകല രാജ്യങ്ങളും സകല മൃഗങ്ങളും ലോകത്തിലുള്ള സകലതും നെബുക്കദ്നേസർ രാജാവിന്റെ കരത്തിൽ കൊടുക്കുമ്പോൾ ഒരു ജാതീയ രാജാവിനെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്നു. ജാതികളുടെ കാലം ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ആരംഭിക്കുകയാണ്. അതാണ് ദാനിയേൽ 7 ദാനിയേലിന്റെ ദർശനം. ജാതികളുടെ കാലം ആരംഭിക്കുന്നു. ആ ശിരസ് നോക്കി തങ്കം കണ്ടുള്ള തല. ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ജാതികളുടെ കാലം ആരംഭിച്ചു. അതിൻ്റെ ശേഷം വചനത്തിൽ വെളിപ്പെടുത്തിയ പോലെ മേദ്യരുടെയും പാർശ്യയുടെയും ഭരണം 208 വർഷം വന്നു. ആ കാലങ്ങളിലൊക്കെ യെരുശലേമാണ് അവർ ഭരിക്കുന്നത്. യെരുശലേം അവരുടെ കയ്യിലാണ്. അതിൻ്റെ ശേഷം ഗ്രീക്കുകാരുടെ ഭരണം വന്നു. 180 വർഷം ഗ്രീക്കുകാർ ഭരിച്ചു. അവരുടെ കയ്യിൽ യെരുശലേം അമർന്നിരുന്നു. അതിൻ്റെ ശേഷം 476 വരെ റോമാക്കാർ ഭരിച്ചു. റോമാക്കാർ ഭരിച്ച ശേഷം ചരിത്രം നമ്മൾ അപഗ്രഥിച്ചാൽ ബൈസൻ്റെയിൻ ഭരണകൂടം 638 വരെ യെരുശലേം അവരുടെ കയ്യിലായിരുന്നു. പിന്നീട് അറബികൾ 1099 വരെ ഭരിച്ചു. അതിൻ്റെ ശേഷം ക്രിസ്ത്യൻ ക്രൂസേഡ് 1516 വരെ ഭരിച്ചു. അതിൻ്റെ ശേഷം തുർക്കികൾ 1917 വരെ ഭരിച്ചു. 1917 ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. 48 ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ ജോർദാൻ ഭരിക്കുവാൻ തുടങ്ങി. ജോർദാന്റെ കയ്യിൽ നിന്ന് 1967 ഇസ്രായേൽ ആസ്ഥാനം പിടിച്ചെടുത്ത് അവരുടെ കീഴിൽ അമർന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക. ജാതികളുടെ കാലം തികയുവോളം. BC ക്രിസ്തുവിന് 600 വർഷം മുമ്പ് യെരുശലേമിന്റെ അധികാരം ജാതികളുടെ കയ്യിൽ കിട്ടി. ജാതികൾ ആ കാലങ്ങൾ മുഴുവൻ ഭരിച്ച് 1967 വരെ ജാതികളുടെ കരത്തിൽ യെരുശലേം അമർന്നിരുന്നു. 67 യുദ്ധത്തിൽ യഹൂദന്റെ കയ്യിൽ അത് മടങ്ങി വന്നെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ അതിനെ ചവിട്ടും. കണ്ണുകൾ തുറന്ന് കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കേൾവിക്കാരായ സ്നേഹിതന്മാരോട് ഞാൻ പറയട്ടെ, 67 യുദ്ധത്തിൽ യെരുശലേം ജാതികളുടെ കരത്തിൽ നിന്ന് യഹൂദന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ജാതികൾക്ക് അനുവദിച്ച കാലഘട്ടം അവസാനിക്കുന്നു എന്ന് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നു.
യെസ് വളരെ ഗൗരവം.
1980 ജൂലൈയിൽ
ഇസ്രയേൽ ലോകത്തോട് പ്രഖ്യാപിച്ചു,
ജെറുസലേം ഈസ് ആൻ അൺഡിവൈഡഡ് എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രയേൽ.
ലോകത്തിൽ അവിഭാജ്യമായ, വിഭാഗിക്കുവാൻ സാധ്യമല്ലാത്ത നിത്യ തലസ്ഥാനമാണ് ഇസ്രയേലിൻ്റെ ജെറുസലേം എന്ന് അവർ പ്രഖ്യാപിച്ചു.
എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല. അവരത് പ്രഖ്യാപിച്ചപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ 1980 സെപ്റ്റംബറിൽ മൊറോക്കയിൽ കൂടി അവർ മറ്റൊന്ന് പ്രഖ്യാപിച്ചു. സൗദി അറേബ്യയുടെ പ്രിൻസ് പറഞ്ഞു, വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണം. അവർ പറഞ്ഞ വാക്ക് ജിഹാദ്. നിങ്ങൾക്കറിയാമോ, 2500 വർഷം മുമ്പ് ഈ വേദപുസ്തകത്തിൽ അവസാനത്തെ യുദ്ധം ജിഹാദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യോവേൽ പ്രവചനം ഒന്നെടുത്ത്, യോവേൽ പ്രവചനം 3-ാം അധ്യായം, അതും ആരോടാ പറഞ്ഞിരിക്കുന്നത്? യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ഇത് ജാതികളുടെ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, prepare for the holy war, jihad. എന്റെ പ്രിയപ്പെട്ടവരെ, 2500 വർഷം മുമ്പ് യെരുശലേമിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളോട് പ്രവാചകൻ പറഞ്ഞു, prepare for the holy war.
1980 യെരുശലേമിനെ മോചിപ്പിക്കുവാൻ മൊറോക്കോയിൽ വെച്ച് പ്രഖ്യാപിച്ചു. അവർ അഭിപ്രായപ്പെട്ടു, വിശുദ്ധ യുദ്ധം. എന്താണ്? രണ്ട് മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയായി യഹൂദനെ സംബന്ധിച്ച് അവന്റെ സ്പന്ദനമാണ് യെരുശലേം, മുസൽമാനെ സംബന്ധിച്ച് അവന്റെ 3-ാമത്തെ വിശുദ്ധ ഭൂമിയാണ്. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ചുറ്റുമുള്ള രാജ്യങ്ങളെ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. ദൈവം എന്തിനാണ് അത് അങ്ങനെ ഒരുക്കുന്നത്? സക്കറിയാ പ്രവചനം 12-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. കാലഘട്ടത്തെ വിലയിരുത്തുക എന്റെ കേൾവിക്കാരെ, എന്റെ സ്നേഹിതരെ, നാം അന്നെത്തിയ ദിവസങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുക. സക്കറിയാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും. ഐ വിൽ മേക്ക് ഇറ്റ് എ കപ്പ് ഓഫ് ഡ്രങ്കഡ്നെസ്, മദ്യത്തിന്റെ പാനപാത്രമാക്കും, ഇൻടോക്സിക്കേറ്റിംഗ് പാത്രമാക്കും, മത്തുപിടിപ്പിക്കുന്ന പാത്രമാക്കും. ആർക്ക്? ചുറ്റുമുള്ളവർക്ക്. നിങ്ങൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാകും. യെശയ്യാപ്രവചനം 29 എടുത്താൽ, യെശയ്യാപ്രവചനം 29, അത് യെരുശലേമിനുള്ള ബന്ധത്തിൽ യുദ്ധം പറയുന്ന കാര്യമാണ്. യെശയ്യാവ് 29, അവിടെ അരിയേലേ അരിയേലേ ദാവീദ് പാളയമിറങ്ങിയ നഗരമേ, എരിയേൽ എരിയേൽ എന്ന് പറയുമ്പോൾ യെരുശലേമിനെ കുറിച്ചാണ്. യെരുശലേമിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യം നോക്കിയേ, വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായും, അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും, അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാനും, മദ്യം കുടിക്കാതെ മത്ത് പിടിക്കുന്നു. അതാണ് ചുറ്റുമുള്ള ജാതികൾ, അവർക്ക് യെരുശലേം മത്ത് പിടിക്കുന്നു. ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്തു, അരിയേലിന്റെ നേരെ യെരുശലേമിന്റെ നേരെ യുദ്ധത്തിന് വരുമ്പോൾ ചുറ്റുമുള്ളവർ മത്ത് പിടിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾക്ക് മത്ത് പിടിച്ചിട്ടുണ്ടോ? മത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ബോംബുകൾ ദേഹത്ത് വെച്ച് കെട്ടി പോയി മരിക്കുമായിരുന്നോ? യെസ്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ലോകത്തിൽ ടെററിസം എവിടെ നിന്നാണ് ആരംഭിച്ചത്? വേണ്ട, ഈ രാത്രി ഞാൻ എടുക്കുന്നില്ലേ, ദൈവം അനുവദിച്ചാൽ മറ്റൊരു സമയം, നാളെയും മറ്റന്നാളും ഉണ്ടല്ലോ, സമയമുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ മത്തുപിടിച്ച ഒരു കാലഘട്ടം. അത് എന്തിനു വേണ്ടി? യെരുശലേമിന് വേണ്ടി. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നോക്കുക. എന്നാൽ എന്തിനാണ് യെരുശലേം ഈ വിധത്തിൽ പ്രശ്നമുഖരിതമായി മാറുന്നത്? നമ്മൾ ആദ്യം ചിന്തിച്ചു, യോസേഫിന്റെ സഹോദരന്മാർ, സാഹിര്യത്തിന്റെ സമ്മർദ്ദം, പട്ടിണിയുടെ സമ്മർദ്ദം അവരെ യോസേഫിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യോസേഫിന്റെ ഹൃദയം അവരെ കണ്ടപ്പോൾ ഉരുകി തുടങ്ങി. യോസേഫ് കാരാഗ്രഹത്തിൽ അവരെ അടച്ചു. 3-ാം ദിവസത്തിൽ അവർ യോസേഫിനെ വിറ്റുകളഞ്ഞതാണ്, ഞങ്ങൾ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്ന് പറയുവാൻ ഇടയായി തീർന്നപ്പോൾ യോസേഫ് തന്നെത്താൻ വെളിപ്പെടുത്തി. യഹൂദനോടുള്ള ബന്ധത്തിൽ അവന്റെ പാപം അവൻ സമ്മതിക്കുവാൻ യെരുശലേമിന്റെ നടുവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എസെക്കിയേൽ 22 എടുത്താൽ വളരെ വ്യക്തമായി അവിടെ പറയുന്നു, അത് നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ച് കടന്നുവിടാം. 22:17-22 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ. എന്നാൽ ഇങ്ങനെ നോക്കുക, ഞാനിത് പെട്ടെന്ന് വായിച്ചു വിടാം. നിങ്ങളെല്ലാവരും കിട്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം മലിനപ്പെട്ടു പോയി, നിങ്ങൾ മാറ്റു കുറഞ്ഞു പോയി. തങ്കത്തിലും മറ്റും മറ്റ് ലോഹങ്ങൾ ചേർന്ന് മാറ്റു കുറഞ്ഞ പോലെ നിങ്ങൾ മാറ്റു കുറഞ്ഞ കിട്ടമായി. എന്നാൽ എന്താ പറയുന്നേ 19-ാം വാക്യം, യഹോവയെ കർത്താവ് ഇപ്രകാരം മരളിക്കും, നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും, അതിൻ്റെ നടുവിലിട്ട് ഞാൻ നിങ്ങളെ ഉരുക്കും, നിങ്ങളുടെ ശുദ്ധീകരിക്കും. നോക്കുക, യെരുശലേം സക്കറിയാവ് 12-ൽ വായിച്ചു, യെരുശലേം ചുറ്റുമുള്ള ജാതികൾക്ക് പരിഭ്രമ പാത്രമായി. അവർ അതിനോട് യുദ്ധത്തിന് വരുമ്പോൾ അവസാനമായി ആ സമയത്ത് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുമ്പോൾ അവർ കുത്തിവണ്ടികളിലേക്ക് നോക്കി പാപക്ഷമ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലഘട്ടം വിലയിരുത്തുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ജാതികളുടെ കാലം തീരുന്നത് വരെ ജാതികളുടെ കയ്യിലായിരിക്കും യെരുശലേം. നമ്മളുടെ ദിവസങ്ങളിൽ യെരുശലേം യഹൂദന്റെ കയ്യിൽ വന്നപ്പോൾ ചരിത്രത്തിൽ മുമ്പൊരിക്കലും സംഭവിക്കാത്തൊരു ദിവസം നമ്മുടെ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം, ഒരു കാര്യം കൂടെ സക്രിയാവ് തന്നെ എടുത്താട്ടെ. ഞാൻ അനേക നാളുകൾ പ്രവചനം പ്രസംഗിച്ച് നടന്ന വ്യക്തിയാണ്, ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ മറ്റൊരു സത്യം പഠിപ്പിച്ചു, സക്കറിയാവ് പർവ്വതത്തിൽ നിന്നാണ്. നിങ്ങളെല്ലാവരും അതുകൂടെ ശ്രദ്ധിക്കണം, ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. വാസ്തവത്തിൽ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓർപ്പിച്ച പോലെ ഹൃദയം വിനയപ്പെട്ടു, കുറച്ചുകൂടെ വിനയപ്പെട്ടു. ഈ സക്കറിയാവ് പ്രവചനത്തിൽ 2 പ്രാവശ്യം മാത്രമേ ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, യഹോവയുടെ വചനത്തിൻ്റെ ഭാരമെന്ന് 2 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം പറഞ്ഞത് മലയാള ഭാഷാന്തരത്തിൽ വിട്ടുപോയി. തമിഴ് ബൈബിളിലൊക്കെ അതുണ്ട്, എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ സക്കറിയാവ് 9-ലും സക്കറിയാവ് 12-ലും ആ പറയുന്നത്. വീട്ടിൽ ചെന്ന് നോക്കിയോ, സക്കറിയാവ് 9-ൻ്റെ ആരംഭം, സക്കറിയാവ് 12-ൻ്റെ ആരംഭം. 9-ൻ്റെ ആരംഭത്തിൽ ദ ബേർഡൻ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് 3 അധ്യായങ്ങളുടെ സംഭവങ്ങൾ പറയുന്നു. 12-ാം അധ്യായത്തിലും ദ ബേർഡൻ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് 3 അധ്യായങ്ങളുടെ സംഭവം പറയുന്നു. എന്തായി വിഷയം? 2 പ്രാവശ്യം യഹോവയുടെ വചനത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്, ആദ്യം പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവിനെ കുറിച്ചാണ്. സംശയമുണ്ടെങ്കിൽ 9-ൻ്റെ 9 നോക്കിയേ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു. യേശു ക്രിസ്തു യെരുശലേമിൽ പ്രവേശിക്കുന്ന സംഭവം, അവരുടെ രാജാവായി അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന സംഭവം പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവം അത് ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറയുകയാണ്. അതിൻ്റെ 11-ാം അധ്യായം അവസാനിക്കുമ്പോൾ അവരുടെ ഇടയനെ അവർ തിരസ്കരിച്ച് തുമ്പുകെട്ട ഇടയനെ അവർ സ്വീകരിക്കുന്നു. എന്നാൽ 12-ാം അധ്യായം തുടങ്ങുന്നു. 12-ാം അധ്യായത്തിൽ വീണ്ടും ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വചനത്തിൻ്റെ ഭാരമെന്ന് പറഞ്ഞ് 3 അധ്യായങ്ങൾ ചേർത്ത് പറയുന്നു. അത് ചേർത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് എങ്ങനെ തെളിയിക്കാം? നിങ്ങൾ ആ 3 അധ്യായം ഒന്ന് വായിച്ചാൽ 16 പ്രാവശ്യം അന്നാളിൽ എന്ന് കാണും. ഓൺ ദറ്റ് ഡേ, വേണമെങ്കിൽ ഞാൻ ചിലത് പറയാം. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അന്നാളിൽ, അതിൻ്റെ 6-ാം വാക്യം അന്നാളിൽ, അതിൻ്റെ 8-ാം വാക്യം അന്നാളിൽ, 9-ാം വാക്യം അന്നാളിൽ അനേക പ്രാവശ്യമുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം അന്നാളിൽ, 4-ാം വാക്യം അന്നാളിൽ പറഞ്ഞു വരുമ്പോൾ 14-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ 4-ാം വാക്യത്തിൽ അന്നാളിൽ, 6-ാം വാക്യത്തിൽ അന്നാളിൽ എന്ന് പറഞ്ഞ് അന്നാളിൽ എന്ന് പറഞ്ഞുകൊണ്ട് 16 പ്രാവശ്യം അവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഓൺ ദ ഡേ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്, ഒരു ദിവസത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. ആ ദിവസത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ക്ലൈമാക്സ് 14-ൻ്റെ 4, അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന്റെ കിഴക്കൾ ഒലിമലയിൽ നിൽക്കും. അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാനം, അന്നാളിൽ എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. 8-ാം വാക്യത്തിൻ്റെ അവസാനം, അന്നാളിൽ യഹോവ സർവഭൂമിക്കു രാജാവാകും. 13-ാം വാക്യം, അന്നാളിൽ ലോകത്തിൽ ശേഷിക്കുന്ന ജാതികൾ യെരുശലേമിൽ അവനെ ആരാധിപ്പാൻ കടന്നുപോകും. 20-ാം വാക്യം, അന്നാളിൽ ഭൂമിയിലുള്ള സകലം യഹോവയ്ക്ക് വിശുദ്ധിയുള്ളതാകും. അന്നാളിൽ അവൻ്റെ കാൽ ഒലിമലയിൽ നിൽക്കും. അന്നാളിൽ അവൻ തൻ്റെ സകല വിശുദ്ധന്മാരോട് കൂടെ വരും. അന്നാളിൽ യഹോവ സർവഭൂമിക്കു രാജാവാകും. അന്നാളിൽ ഭൂമിയിലുള്ള സകലം വിശുദ്ധമാകും. ഓൺ ദ ഡേ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ്. എന്നാൽ എന്റെ കേൾവിക്കാരോട് ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുക, ഈ അന്നാളിൽ എന്ന് പറയുന്ന പ്രോഗ്രാം എന്നാണ് തുടങ്ങുന്നത്? 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും. ദൈവം ലോകത്തിൽ യെരുശലേമിനെ ഭാരമുള്ള കല്ലാക്കുമ്പോൾ This program is going to start. Yes. ഇത് ദൈവത്തിന്റെ വചനമാ, എന്റെ വചനമല്ലേ. അന്നാളിൽ അവൻ മടങ്ങി വരും, അവൻ ഭൂമിയിൽ രാജാവാകും, അന്നാളിൽ അവന്റെ കാൽ ഒലിമലയിൽ നിൽക്കും, അന്നാളിൽ സർവഭൂമിയും അവന് വിശുദ്ധിയുള്ളതായി മാറും. അന്നാളിൽ എന്ന് പറയുന്ന ദിവസം എന്നാണ് തുടങ്ങുന്നത്? അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും. ഈ രാത്രിയിൽ ചിന്തിക്കുവാൻ കഴിയുന്നവർക്ക്, ആത്മപ്രേരണയുള്ളവർക്ക്, ദൈവാത്മാ ഉള്ളിൽ വസിക്കുന്നവർക്ക് ഒരു സത്യം വിവേചിച്ചറിയുവാൻ കഴിയും. ചരിത്രത്തിൽ മുമ്പൊരിക്കലും അത് സംഭവിച്ചില്ല. ചരിത്രത്തിൽ നാം ജീവിക്കുന്ന ഇന്ന് ലോകത്തിന് മുഴുവൻ പരിഹരിപ്പാൻ വയ്യാത്ത പ്രശ്നം യെരുശലേം ആര് പരിഹരിക്കും? സമാധാന സംഭാഷണങ്ങൾ, സന്നാഹങ്ങൾ, യുദ്ധങ്ങളൊക്കെ ലോകത്തിൽ നടന്നത് യെരുശലേമിനുള്ള ബന്ധത്തിൽ. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ദൈവപുത്രൻ പറഞ്ഞ പോലെ യെരുശലേം ജാതികളുടെ ഭരണം അവസാനിച്ച് യഹൂദന്റെ കയ്യിൽ മടങ്ങി വന്നു. BC 600 ക്രിസ്തുവിന് 600 വർഷം മുമ്പ് യെരുശലേം യഹൂദന്റെ കരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് അവന്റെ കയ്യിൽ മടങ്ങി വന്നെങ്കിൽ ജാതികളുടെ കാലം തീരുകയാണ്. യഹൂദന്റെ ശുദ്ധീകരണം, സകല ജാതികളും അവനോട് യുദ്ധത്തിന് കൂടി വരുമ്പോൾ ഞാൻ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുവാൻ യേശുക്രിസ്തുവിന്റെ ഹൃദയം, യോസേഫിന്റെ ഹൃദയം ബെന്യാമിനെ കണ്ടപ്പോൾ അത് ഉരുകിയതുപോലെ, ചൂടുപിടിച്ച പോലെ ദൈവപുത്രന്റെ ഹൃദയം ചൂടുപിടിച്ചുകൊണ്ടാണ് അവൻ അവരെ ശുദ്ധീകരിക്കാൻ മൂശയും ചൂടുപിടിപ്പിച്ചത്. സ്തോത്രം, ദൈവത്തിന്റെ വചനമാണ്. എന്റെ ഹൃദയം പിടയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. യോസേഫിന്റെ സഹോദരന്മാർ അവനെ തിരിച്ചറിയുമ്പോൾ, അത് എന്താണെന്നുള്ളതുകൂടെ പറയാം. ഹോശേയ പ്രവചനം അഞ്ചിന്റെ പതിനഞ്ച്, അത് പ്രവാചക ആത്മാവിൽ കർത്താവ് പറഞ്ഞ വാക്ക്. അവൻ കുറ്റമേറ്റു പറഞ്ഞു, എൻ്റെ മുഖം അന്വേഷിക്കുവോളും, ഞാൻ മടങ്ങിപ്പോ എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. സ്വർഗത്തിൽ നിന്ന് അവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു, അവനെ വേണ്ട എന്ന് പറഞ്ഞു. അവൻ മടങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോയി. അവർ കുറ്റമേറ്റു പറഞ്ഞു, എൻ്റെ മുഖം അന്വേഷിക്കുവോളും, ഞാൻ എൻ്റെ ഇടത്തിൽ പോയിരിക്കും. അവരുടെ കഷ്ടതയിൽ യെരുശലേം മൂശയാക്കി തീർത്ത് അവരെ പീഡിപ്പിക്കുന്ന ദിവസങ്ങളിൽ അവരെന്നെ നോക്കി വിളിക്കും. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകർന്ന് അവർ കുത്തിയവങ്കിലേക്ക് നോക്കിക്കറിയുമ്പോൾ അവർക്ക് വേണ്ടി അവൻ മടങ്ങി വരും. മത്തായിയുടെ സുവിശേഷം 23:37-39 വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഭവനം ശൂന്യമാകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവെന്ന് പറയുവോളും നിങ്ങൾ ഇനി എന്നെ കാണില്ല. ദൈവത്തിന്റെ അടുത്ത പദ്ധതി, യഹൂദനെ മടക്കിക്കൊണ്ടുവന്നു, ഇനിയും അവന്റെ ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണം നടക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സഭ മാറ്റപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യഹൂദന്മാർ, യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ കണ്ടപ്പോൾ, ഞാനതാണ് പറയാൻ വന്നത്, എന്റെ ഹൃദയം പിടയ്ക്കുന്ന ഒരു സംഭവമാണ്. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ തിരിച്ചറിഞ്ഞപ്പോൾ യോസേഫിന്റെ വലത്ത് ഭാഗത്ത് പുറജാതിയിൽ നിന്ന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ തിരിച്ചറിഞ്ഞപ്പോൾ മിശ്രയും കാരുത്തിയായ ഒരു ഭാര്യ അവന്റെ വലത്ത് ഭാഗത്തുണ്ടായിരുന്നു. യഹൂദന്മാർ ദൈവത്തിനെ തിരിച്ചറിയുമ്പോൾ ജാതികളിൽ നിന്ന് ദൈവമെടുത്ത ഒരു മണവാട്ടി അവന്റെ വലത്ത് ഭാഗത്തുണ്ടായിരിക്കും. ഞാനെന്തെങ്കിലും അവന്റെ കാന്തയായി അവന്റെ വലത്ത് ഭാഗത്ത്. അവർ കുത്തിവെങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ച് ദൈവപുത്രനെ അവർ തിരിച്ചറിയുമ്പോൾ അവന്റെ വലത്ത് ഭാഗത്ത് അവന്റെ കാന്തി ഉണ്ടായിരിക്കും. ആരാണ് അവന്റെ കാന്ത? ഇന്ന് രാവിലെയും ഒരു വിവാഹത്തിന് പങ്കെടുത്ത് ദൈവജനം ശുശ്രൂഷിച്ച് ഞാൻ മടങ്ങി വന്നു. അവിടെ ഞാൻ ഉറപ്പിച്ച കാര്യം ഇതായിരുന്നു, ഒരു വിവാഹം നടക്കുന്നത് ഒരു ഉടമ്പടി കൊണ്ടാണ്. ഷീ ഈസ് ദൈ വൈഫ് ബൈ കവനന്റ്. അവൾ നിന്റെ ധർമ്മഭക്തിയാണ്, ഉടമ്പടിയുടെ ഭാര്യയാണ്. എസെക്കിയേലിൽ പറയുന്നു 16 ദൈവം പറയുന്നു, ഞാൻ നിന്നോട് നിയമം ചെയ്തു. ഐ ഗേവ് യു മൈ സോളമൻ ഓത്ത്, and entered into a covenant with you, and you have become mine. ഞാൻ നിന്നോട് നിയമവും ഉടമ്പടിയും ചെയ്തു, നീ എനിക്കുള്ളവളായി മാറി. ദൈവത്തിൻ്റെ പുത്രൻ ജാതികളുടെ മച്ചലത്ത് നിന്ന് തനിക്ക് വേണ്ടി ഒരു ജനത്തെ എടുക്കുകയാണ്. ജാതി മത ഭേദമന്യെ അവന് വേണ്ടി സമർപ്പിക്കുവാൻ, ഒരു ഭാര്യ, ഒരു പെൺകുട്ടി, ഒരു വരനെ സ്വീകരിക്കുവാൻ അവൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവൻ്റെ സഭയുടെ പണി പൂർത്തീകരിക്കുകയാണ്. അവനൊരു മണവാട്ടിയെ ലോകത്ത് നിന്ന് സമ്പാദിക്കുകയാണ്. യോസേഫ് ആ തിരസ്കരിക്കപ്പെട്ട സന്ദർഭത്തിൽ പുറജാതിയിൽ നിന്നൊരു ഭാര്യയെ സമ്പാദിച്ച പോലെ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച ദിവസങ്ങളിൽ ലോകത്തിൽ ജാതികളുടെ മധ്യത്തിൽ നിന്ന് തനിക്കായി ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ അവൻ പ്രസാദിച്ചു. രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വാസ്തവമായി യേശുക്രിസ്തുവിനോടൊരു ഉടമ്പടി ചെയ്ത് അവൻ്റെ വകയായി മാറിയവരാണോ? യേശുക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തു, കർത്താവേ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു, ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തുറന്നു തന്ന് നിന്നെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 2000 വർഷം മുമ്പ് അവൻ എന്തിനാണ് കുരിശിൽ വന്ന് മരിച്ചത്? അവൻ ആരാണ്? ഒരു സ്വന്തം ജനത്തെ സമ്പാദിപ്പാൻ, ദൈവജനത്തെ, അവന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ അവൻ കുരിശിൽ മരിക്കുകയായിരുന്നു. എന്നാൽ അവനെ തന്നത് പിതാവാണ്. നമ്മൾ യോഹന്നാൻ 3:16 വായിക്കുന്നു, അവനെ തരുവാൻ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഞാനതുകൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. എൻ്റെ ഹൃദയം തൊട്ടിട്ടുള്ള ഒരു ഭാഗം ഞാൻ പറയാം. യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വരച്ചു കാണിക്കുന്ന ലേവ്യയാഗങ്ങൾ, ഒരു നിമിഷം ലേവ്യപുസ്തകം 1-ാം അധ്യായം ഹോമയാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ കാളയെ അർപ്പിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആടിനെ അർപ്പിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്കളെയോ കുറുപ്രാക്കളെയോ അർപ്പിക്കാം, എന്നാൽ അവ എങ്ങനെ കൊല്ലണമെന്ന് ദൈവം പറഞ്ഞു. കാളയെ അറുക്കണം, ആടിനെ അറുക്കണം, ദേവാലയത്തിൽ മൂർച്ചില്ലേ ഒരു പ്രാവിൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൻ്റെ കത്തി കൊണ്ട് എന്തുകൊണ്ട് മുറിച്ചില്ലേ? വലിയ കാളയെയും ആ ആടിനെയും മുറിച്ചുള്ള കത്തി കൊണ്ട് മുറിച്ച് യാഗപീഠത്തിൽ അർപ്പിക്കുമ്പോൾ ഒരു കൊച്ചു പ്രാവിനെ പുരോഹിതൻ്റെ കയ്യിൽ പിരിച്ച് പിരിച്ച് അതിൻ്റെ തല പറിച്ച് ആ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ ചോരപിഴിയുമ്പോൾ എന്തിനാണ് ഈ കാടത്തരം കാണിക്കുവാൻ ദൈവം പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ ആവർത്തനം 22 വരണം. മലകളിലും പാറകളുടെ വിള്ളലുകളിലും ധാരാളം പ്രാക്കളുണ്ട്. യാഗമർപ്പിക്കുവാൻ അവരൊരു പ്രാവൻ കുഞ്ഞിനെ എടുക്കുവാൻ ചെല്ലുമ്പോൾ തള്ള മുട്ടയുടെ പുറത്ത് പൊരുന്തിയിരുന്ന് വിരിച്ചെടുത്ത് അതിൻ്റെ ചിറകിൻ്റെ ചൂട് കൊടുത്ത് ആ കൊച്ചു പക്ഷിയെ പരിപാലിച്ചുകൊണ്ട് തള്ള പക്ഷിയിരിക്കുകയാണ്. യഹൂദൻ ചെന്നു പക്ഷിയെയും തള്ളയെയും പിടിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് തള്ളപ്പക്ഷിയെ പറപ്പിച്ചു, ആ കൊച്ചു പക്ഷിയെ എടുത്തു, ആ തള്ളപ്പക്ഷി ചിറകിട്ടടിച്ച് കരഞ്ഞുകൊണ്ട് വൃക്ഷക്കൊമ്പുകളിൽ അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന നോക്കി നിൽക്കും. അവൻ അതിനെയും കൊണ്ട് പോയി ദേവാലയ യാഗപീഠത്തിൻ്റെ അടുക്കൽ വന്നു. ഒരുപക്ഷെങ്കിൽ ആ തള്ളപ്പക്ഷി പറന്ന് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ പുരോഹിതൻ തല പിരിച്ച് 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 പറിച്ചെടുക്കുന്നു. ആ തള്ളപ്പക്ഷിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലേ? അതിൻ്റെ കുഞ്ഞ് തല പിരിച്ച് പറിക്കപ്പെടുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ദൈവം ഇങ്ങനെ കൽപ്പിച്ചത്? ആകാശത്ത് പറന്നിരുന്ന പക്ഷി, ആ തലയോടുകൂടെ ചെറുകിൻ്റെ കീഴിൽ ചൂണമർന്നിരുന്ന കൊച്ചു പക്ഷി, പിതാവിനോട് സമത്വമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ, അവൻ്റെ മാർവിൻ്റെ ചൂടനുഭവിച്ച അവൻ്റെ സ്നേഹഭാജനമായ ദൈവത്തിൻ്റെ പുത്രനെ പാപത്തിൻ്റെ പരിഹാരത്തിന് തന്നപ്പോൾ കരുണയുടെ ലവലേശമില്ലാതെ കാൽവറി ക്രൂശിൽ അവനെ തകർത്ത് കളയുമ്പോൾ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഉറക്കെ കരഞ്ഞപ്പോൾ, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ മൗനമായിരുന്നത് അവനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ അവൻ അത്രമാത്രം സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചാൽ, God so loved us that he gave his son. നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ പാപത്തിന് തകർത്തുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ പ്രസാദിച്ചു. ദൈവം തൻ്റെ പുത്രനെ തകർക്കുമ്പോൾ ഒരിക്കൽ പോലും അരുതാത്തവൻ പറഞ്ഞിട്ടില്ലേ? ഒരിക്കൽ പോലും പിതാവിനോട് മറുത്തു നിന്നിട്ടില്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ദൈവം പ്രസാദിച്ച് അവനെ തകർത്തത് പാപത്തിന് ഞാൻ നരകം അനുഭവിക്കാതിരിക്കാനാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവനെ നൽകുവാൻ തക്കുണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രിയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, അവൻ്റെ പുത്രനെ തകർത്തപ്പോൾ അവൻ്റെ ഉള്ളത്തിൽ അവൻ കണ്ടത് നിങ്ങളെയാണ്, എന്നെയാണ്. ഞാൻ നരകത്തിൽ യാതന അനുഭവിക്കാതെ എന്നെ രക്ഷിപ്പാൻ അവൻ കനിഞ്ഞതുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവൻ്റെ പുത്രനെ തലപിരിച്ച് പറിച്ചതുപോലെ അടിച്ച് വികൃതമാക്കി മനുഷ്യനല്ലാന്ന് തോന്നുമാറി അവനൊരു മാംസമുണ്ടും പോലെ തൂക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ രാത്രിയിൽ ഒരു കാര്യം നമ്മൾ കേട്ടു, അവൻ വേഗം മടങ്ങി വരികയാണ്. അവൻ്റെ ക്രൂശുമരണം മൂലം അവനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് അവനോട് ഉടമ്പടി ചെയ്ത് ദൈവമക്കളായി ചേർന്ന് അവൻ്റെ കാന്തയായി ചേർന്നവരെ അവൻ്റെ കൃപയുടെ ധനം കാണിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് തിരുത്തുവാൻ അവൻ വേഗം മടങ്ങി വരികയാണ്. അവൻ്റെ മറുപടി ലഭിക്കാത്ത ഒരു പ്രാർത്ഥനയുണ്ടോ? പിതാവേ, ഞാനിരിക്കുന്നിടത്ത് അവരെന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ മഹത്വം അവർ കാണണം. അത് നിവർത്തിച്ചിട്ടില്ല. നല്ല രാത്രിയിൽ നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. നമ്മളൊരു കാലത്തിൻ്റെ പ്രത്യേക സമയത്തെത്തിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ പുത്രൻ മടങ്ങി വരുവാൻ അധികം നാളുകളില്ല എന്ന് പ്രവചനങ്ങൾ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് അവൻ മടങ്ങി വന്ന് ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് പാപത്തിൻ്റെ പരിഹാരത്തിനായിരുന്നു. ഇനി അവൻ രാജാതി രാജാവായി മടങ്ങി വരികയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ അവൻ മുട്ടുകയാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങൾക്ക് നന്മയും സമാധാനവും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതവും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിപ്പാൻ അവൻ സാധിക്കുകയാണ്. തകർന്ന പ്രശ്നങ്ങൾ കാണാം, മറുപടി ലഭിക്കാത്ത പ്രശ്നങ്ങൾ കാണാം, ഉത്തരം ലഭിക്കാത്ത പ്രശ്നങ്ങൾ കാണാം. അതിനെല്ലാം ഏക ഉത്തരം യേശുക്രിസ്തുവാണ്. തകർന്ന ജീവിതത്തെ ക്രമീകരിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ, നിങ്ങൾക്ക് സമാധാനവും മോക്ഷം തരുവാൻ കഴിയുന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ പുത്രനാണ്. നിങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകയാൽ നിങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവമക്കളായി മാറുവാൻ കഴിയും. നിങ്ങൾ ഈ രക്ഷ അവഗണിച്ചുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ തെറ്റി ഒഴിയും. അവൻ മടങ്ങി വരുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരെ അവൻ ചേർക്കുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് നിങ്ങൾ കൈവിടപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനെ സ്വീകരിക്കുമോ? നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനെ സ്വീകരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ ലളിതമായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എൻ്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ പാപത്തിനാണ് നീ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്നെ ഒരു ദൈവഹിതലാക്കി മാറ്റണം. ഈ രാത്രി നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, നിങ്ങളതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം.